والحمد لله وصلي وسلم على خاتم رسول الله وعلى آله وصحبه ومن والاه أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والحافظين فروجهم والحافظات وذاكرين الله كثيرا وذاكرات أعد الله لهم مغفرة وأجرا عظيما ബഹുമാനികളെ വിശുദ്ധ മദീനവാസികളെ ശ്രോതാക്കളെ പണ്ഡിതന്മാരെ വിദ്യാർത്ഥികളെ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും. റബ്ബുല്ലത്തിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കാൻ നമ്മെ അവൻ അനുഗ്രഹിക്കട്ടെ. അഞ്ചൊക്കെ നമസ്കാരം, അതായത് നമസ്കാര ടൈമിൽ തന്നെ ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് ഭക്തിയോടുകൂടി നമസ്കരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വല്ല വീഴ്ചകളും നിർബന്ധ ചുമതലകളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, അത് നിർവഹിക്കുന്നതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാഫ് ചെയ്തു തരുമാറാകട്ടെ. അത് നികത്താനുള്ള ഭാഗ്യവും നമുക്ക് റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുത്തുകൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരും നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരുടെ ബന്ധുക്കളുമായ ചിലർ മരിച്ച വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അള്ളാഹു അവർക്ക് അഥവാ മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ, അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടുകൂടി നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനികളെ, നാം നമ്മുടെ വിഷയം മരണമല്ലെങ്കിലും നാം പലപ്പോഴും പറയാറുണ്ട്, ലോകത്തിൽ എവിടെയും ജീവിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയല്ല വിശുദ്ധ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതെന്താണ്? ഇവിടെ മക്ക മദീന എന്നീ പട്ടണത്തിൽ വിശുദ്ധ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ പരിസരത്തിൽ വളരെ അകലെ മരണപ്പെടുന്നവർ വരേക്കും ആ വിശുദ്ധ ഭൂമിയിൽ തന്നെ കബറടക്കപ്പെടണമെന്ന ആഗ്രഹമുള്ളത് കാരണത്താൽ ദൈനംദിനം ചിലപ്പോൾ അഞ്ചൊത്ത് നമസ്കാരത്തിലും ഒഴിവാകാതെ മയ്യത്തുകൾ വരുന്നതായിട്ട് കണ്ടുകൊണ്ടേയിരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ലഭിക്കാറില്ല. ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും മരിക്കുന്നവർ മാത്രമേ അഥവാ പള്ളിയിലേക്ക് ഹാജരാക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ കാണാറുള്ളൂ. അതേസമയത്ത് ഇവിടെ പലയിടങ്ങളിലും മരിക്കുന്നവർ ഹാജരാക്കപ്പെടുന്നത് കൊണ്ട് തന്നെയും ഇവിടെ വരുന്നവരിൽ ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ട് പലരും വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ടും മരണത്തിലൂടെയും മയ്യത്ത് നമസ്കാരത്തിലൂടെയും മയ്യത്ത് പരിപാലനത്തിലൂടെയും ഖബർ സന്ദർശനത്തിലൂടെയും എല്ലാം ഇസ്ലാം ഉദ്ദേശിക്കുന്നതായ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതായ ഒരു പ്രത്യേക സാഹചര്യവും ചുറ്റുപാടും സ്വർണാവസരവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാനിത് പറഞ്ഞു വരുന്നതിന് വേണ്ടിയാണ്. ആരെങ്കിലും അള്ളാഹു മരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാന ലക്ഷ്യമായിട്ട് ഖുർആനിലൂടെ പറഞ്ഞത് നാം പലപ്പോഴും പറയാറുള്ളതാണ്, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق الموت والحياة മരണത്തെയും ജീവനെയും റബ്ബുൽ ഇസ്സത്ത് ശുട്ടിച്ചിട്ടുള്ളത് അമല അവരിൽ നിന്നിട്ട് ആരാണ് നന്മ ചെയ്യുന്നവരും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണത്തിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരും എന്നത് അള്ളാഹു പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മരിച്ചവരെ പരിശോധിക്കാൻ വേണ്ടിയല്ല, മരിച്ചവർ മരിക്കലോടുകൂടി തീർന്നു, അവരുടെ പട്ടിക അവിടെ കൂട്ടിക്കഴിഞ്ഞു, അവസാനിച്ചു കഴിഞ്ഞു. ഒരു സാധനം അതിൽ കൂട്ടാനോ കുറക്കാനോ ഉള്ളതായ കഴിവ് ലോകത്തിനില്ല, അദ്ദേഹത്തിനുമില്ല. അദ്ദേഹം മടങ്ങാൻ ആഗ്രഹിക്കുമെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതൊരു അർത്ഥശൂന്യമായ വേർഡാണ് അവൻ പറയുന്നത്, യാതൊരു പ്രയോജനവുമില്ലാത്ത വേർഡാണ്. ഒന്ന് മടങ്ങിയ വിരോധമില്ല റബ്ബെ, ഒന്ന് ഞാൻ നിസ്കരിച്ചു കൂട്ടട്ടെ, നോമ്പ് നോറ്റു കൂട്ടട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അവർ പറയുമെന്നാണ് അള്ളാഹ് പറയുന്നത്. നമുക്ക് കേൾക്കാറില്ല, നാം കേൾക്കാറില്ല പറയുന്ന വാക്ക്. അള്ളാഹു രഹസ്യ പരസ്യമറിയുന്ന രക്ഷിതാവ് പറയുന്നു, നിങ്ങൾ ആരും അറിയാത്ത വാർത്തയാണിതെന്ത്. മരണപ്പെടുന്ന വേളയിൽ മരിക്കുന്ന മനുഷ്യൻ അവൻ ജീവിച്ചിരുന്ന ജീവിതത്തിൽ ഉത്തരവാദിത്തബോധത്തോടുകൂടി ജീവിക്കാതെ മനുഷ്യൻ ജീവിക്കാതെ ഇത് ഉത്തരവാദിത്തബോധത്തോടുകൂടി ജീവിക്കാത്തവനാണെങ്കിൽ അവൻ മരിക്കുന്ന വേളയിൽ എന്നോട് അവൻ പറയാറുണ്ട് എന്ത്, ഒന്ന് മടക്കിക്കിട്ടണം മടക്കിക്കിട്ടണം റബ്ബെ എന്ന് പറയാറുണ്ട് എന്ന്. അങ്ങനെയുള്ളതായ ആഗ്രഹങ്ങളെല്ലാം പുലർത്തിയിട്ട് പോലും ഒരു സാധനവും അവന് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രംഗത്തിലാണ് അവന് പോകുന്നത്. പക്ഷെ ജീവിച്ചിരിക്കുന്നവനുണ്ടല്ലോ, മരണത്തെ കാണുന്നവൻ, കണ്ണുരുട്ട് എന്നതിനെ കണ്ടവൻ, ഈ കണ്ണുരുട്ടുന്നുണ്ടല്ലോ ഈ മരിക്കുന്ന സമയത്ത് ആര്, മരിക്കുന്ന മനുഷ്യൻ. അതിങ്ങനെ നാം കണ്ടു നിൽക്കുന്നു, അതേസമയത്ത് എന്തിനാണ് ഈ ഉരുട്ടുന്നത് നമ്മെക്കൊണ്ടല്ല കാണിപ്പിക്കുന്നത്, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ മനുഷ്യൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഏത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലെല്ലാം മരിക്കുന്നതായ മനുഷ്യനാകുന്ന ഈ മരിച്ച മനുഷ്യനുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞ ശേഷം മയ്യത്ത് പരിപാലനം ആരംഭിക്കേണ്ടത് എവിടെ മുതലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്താണ്? അവന്റെ കണ്ണ് കൂട്ടണം, അവന്റെ കണ്ണുകൂട്ടണമെന്നാണ്. എന്തുകൊണ്ടാണ്? അവന്റെ ശരീരത്തിലൊരു സാധനമുണ്ടായിരുന്നു, ആ സാധനമായിരുന്നു അവനെ അവന്റെ കണ്ണിനെ തുറപ്പിച്ചതും കൂട്ടിയതും. ആ സാധനം പോയിക്കളഞ്ഞിരിക്കുകയാണ്. നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മനുഷ്യനിൽ നിന്നിട്ട് അവന്റെ ആത്മാവ് പോകുന്ന സമയത്ത് ആ ആത്മാവിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നത് അവന്റെ കണ്ണാണ്. അവന്റെ കണ്ണ് എന്തുകൊണ്ടാണ് തുറന്നു കിടക്കുന്നത്? അവന്റെ കണ്ണ് നോക്കുകയായിരുന്നു അവന്റെ ആത്മാവനോട് വിട വാങ്ങുന്നതായ കാഴ്ച. റസൂല് പറയുന്നു, ആ കാഴ്ച നോക്കിക്കൊണ്ടേയിരുന്നതായ ആ കണ്ണ് പിന്നെ പൂടുന്നില്ല, കാരണം ആ കണ്ണിനെ തുറന്നതും പൂട്ടിയതും ആ പോയ ആത്മാവായിരുന്നു. ആത്മാവന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു റസൂല് പറയുന്നു, ഉമ്മത്തികളെ, എന്റെ ഉമ്മത്തികളെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവന്റെ കണ്ണ് കൂട്ടേണ്ടതാണ് ചൂടാറുന്നതിന് മുമ്പ്. ആ മനുഷ്യൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ആ തുറന്നു കിടക്കുന്നതായ കണ്ണിനെ കൊണ്ടിരിക്കുന്ന കണ്ണിനെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ആ കണ്ണിനെ പൂട്ടുന്നതായ അവനെ കുളിപ്പിക്കുന്നതായ അവനെ കബറിലേക്ക് കൊണ്ടുപോകുന്നതായ അവനെ അവിടെ കബറിന്റെ അകത്തേക്ക് താഴ്ത്തുന്നതായ അവനെ താഴ്ത്തിയതിന് ശേഷം അവന്റെ മീത മണ്ണ് വാരി എറിയുന്നവനായ പിന്നെ മീതാങ്കല്ല് വെക്കുന്നവനായ പിന്നെ വെള്ളം കൊടയുന്നവനായ പിന്നെ അവന് വേണ്ടി തസ്ബീഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനത്തെ വിടവാങ്ങൽ വിടവാങ്ങുന്നതായ മനുഷ്യന്മാരുണ്ടല്ലോ, അവരോട് അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, എന്തിനാണോ നീ അവനെ തവറടക്കിയതും അവനെ ഞാൻ മരിപ്പിച്ചതും, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ നിന്നിട്ട് ആ മരണത്തെ കണ്ട ശേഷം ആ കബറടക്കിയ ശേഷം കബറിലേക്ക് പോയ ശേഷം ആ മയ്യത്ത് നമസ്കാരവും പരിപാലനവും നടത്തിയ ശേഷം അതിൽ നിന്നിട്ട് നിങ്ങൾ പാഠം പഠിക്കാൻ വേണ്ടിയാണ്, നിങ്ങളും അതേ മരണത്തിന് വേണ്ടി അതേ അവസാന യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് കൂട്ടരേ എന്നല്ലാഹു പറയുന്നു. ആ പറഞ്ഞതായ ആ തത്വം നാം ഉൾക്കൊള്ളണം. അതിനാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് ബാധിക്കുന്ന ഹൃദയത്തിലേക്ക് തട്ടുന്ന തക്കോ എന്ന് നാം പറയാറുള്ള അല്ലാഹു നൂറുകണക്കിൽ പ്രാവശ്യം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതായ ആ ഈമാനിക ആവേശവും ഈമാനിക ചോരത്തളപ്പും അല്ലാഹുവിന്റെ സാന്നിധ്യം നേടാനുള്ളതായ ആ മതിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈമാനിന് മുതൽക്കൂട്ടും വളവും ചേർക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിക്കുന്നത്. ആ ലക്ഷ്യം മുൻനിർത്തിയും കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സമ്മേളനത്തെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നതിനെ പകർത്താൻ റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം കഴിഞ്ഞ ക്ലാസുകളിൽ ഏറ്റവും തൊട്ട ക്ലാസ്സിൽ ഇവിടെ ചർച്ച ചെയ്തത്, മാസങ്ങളായിട്ട് ചർച്ച ചെയ്തു വരുന്നതായ അൽ ജിഹാദ് ഫി സബീലില്ലാ എന്ന വിഷയത്തിന്റെ ഒരു ഭാഗമാകുന്ന ഷുഹദാക്കളുടെ പ്രത്യേകതയായിരുന്നു. ഷുഹദാക്കൾ എന്ന് പറയുന്ന വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവർ അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി തന്നെ അവരുടെ ശരീരത്തെ അവർ അഹൂദി ചെയ്തുകൊണ്ട് പോയ വിഭാഗമായതുകൊണ്ട് മറ്റുള്ളതായ ആർക്കും നൽകാത്തതായ ഗ്രേഡ് മറ്റുള്ളതായ ആർക്കുമെന്ന് നാം പറയുമ്പോൾ അമ്പ്യാക്കന്മാരെ ഒഴിവാക്കിയിട്ടാണ് നാം ഉദ്ദേശിക്കുന്നത്. അമ്പ്യാക്കന്മാരുടെ ഗ്രേഡിലേക്ക് ആർക്കും തന്നെ എത്താൻ പറ്റുന്നതല്ല. അമ്പ്യാക്കന്മാരുടെ ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷമാണ് ആര്? ഷുഹദാക്കൾ. അങ്ങനെയുള്ളതായ ഷുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഷുഹദാക്കളിൽ നിന്നിട്ട് ഷുഹദാക്കളുടെ ഗ്രേഡിലേക്ക് അവരല്ലാത്തതായ ആർക്കും എത്താൻ സാധിക്കാത്തതായ ഒരു പ്രത്യേക പദവിയിലേക്ക് റബ്ബുൽ ഇസ്സത്ത് അവരെ എത്തിച്ചേർക്കുന്നുണ്ട് എന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നിട്ട് മനസ്സിലാക്കിയതായ രത്ന ചുരുക്കമാണ്, ഉള്ളടക്കമാണ്. അതിൽ നിന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ പല പഠനാർഹവും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതുമായ ചരിത്ര വശങ്ങൾ നാം ഇവിടെ വിവരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളതായ വശങ്ങളെല്ലാം നമുക്ക് പാഠമാവാൻ വേണ്ടി നാം ഇവിടെ ക്ലാസ്സിൽ കേട്ടതുപോലെ തന്നെ നമ്മുടെ കുടുംബ മെമ്പർമാർക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ ആൺകുട്ടികൾക്കും നമ്മുടെ സഹജീവികൾക്കും സഹപാഠികൾക്കും നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കുമെല്ലാം അങ്ങനെയുള്ളതായ പഠനാർഹമായ ഹിസ്റ്ററികൾ, നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററികൾ, ഇസ്ലാമിന് വേണ്ടി കേരളം മുറിച്ചു കൊടുത്ത, ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ തുണ്ടു തുണ്ടാക്കി വിശുദ്ധ ഭൂമിയിൽ വെളിച്ചെറിഞ്ഞു കൊടുത്തതായ മഹാത്മാക്കളുടെ ഹിസ്റ്ററികൾ, അങ്ങനെയുള്ളതായ ആ മഹാത്മാക്കൾ ജീവിച്ച നാട്ടിൽ ജീവിച്ച് മടങ്ങിപ്പോകാനുള്ളതായ ഭാഗ്യം നൽകിയതായ ആ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നാം ടാക്സടക്കുന്ന രൂപത്തിൽ ടാക്സടക്കുന്നവരായി മാറാൻ വേണ്ടി മറ്റുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അതിലൂടെ പ്രചോദനം അവർക്കും ഉൾക്കൊള്ളിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയും നാം പാടുപെടേണ്ടതാണ്. അത് നമ്മുടെ ചുമതലയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ നാം റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അള്ളാഹുവിനോട് റബ്ബുൽ ഇസ്സത്തിന്റെ വഴിയിൽ പോരാടിയിട്ട് ഷഹീദാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അവൻ ഷഹീദായിട്ട് മരിക്കാനുള്ള ഭാഗ്യം അവന് ലഭിച്ചിട്ടില്ലെങ്കിലും അവന്റെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ശുഹദാക്കളുടെ ഗ്രേഡിലേക്ക് അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല പൊക്കുന്നതാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്നത് ഞാൻ ഇവിടെ പല പ്രാവശ്യവും പറഞ്ഞതാണ്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ, സുജൂദിലുള്ള പ്രാർത്ഥനയിൽ, അള്ളാഹുവിനോട് തനിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ, രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ, എന്നല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നത് വിട്ടുപോകരുത് എന്നത് നാം സാധാരണ പറയാറുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാറുള്ളത് ഭൗതിക നേട്ടങ്ങൾ നേടാനുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ ആക്ഷേപിക്കുകയല്ല, ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, എന്റെ നീണ്ട മദീന ജീവിത കാലഘട്ടങ്ങളിൽ, ക്ലാസ് എടുത്തിരുന്ന കാലഘട്ടങ്ങളിൽ, എവിടെ ഒരു സ്ഥലത്ത് കടം വീടാനുള്ളതായ മാർഗത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രാർത്ഥന ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ, ആ പ്രാർത്ഥന ഒന്ന് കിട്ടിയാലേ തീരൂ, അത് എഴുതിത്തരണമെന്ന് വരേക്കും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നു. അതേ സമയത്ത് അതിനു മുമ്പ് ഒരു പ്രാവശ്യം, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ചെല്ലിയാൽ അവന് സ്വർഗത്തിലേക്ക് പറന്ന് ചെല്ലാം, നിത്യമായി ചെല്ലുകയാണെങ്കിൽ സ്വയം നമസ്കാരാനന്തരം എന്ന് പഠിപ്പിച്ചതായ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ആ ദിക്റും, അതുപോലെ തന്നെ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ വഅബൂ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇസ്തിഗ്ഫാറിന്റെ നേതാത്തി എന്ന പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായ ഏറ്റവും നല്ല ശ്രേഷ്ഠതയുള്ള ദിക്റും, അതൊരു ദിവസത്തിൽ 3 പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അന്നേത്തെ ദിവസത്തിൽ മരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ തൗഹീദ് ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നവനായി മാറി എന്ന പ്രത്യേകത, അവന് 3 പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടുമെന്ന് പറഞ്ഞതായ അങ്ങനെയുള്ള ദിക്റുകളെല്ലാം പലപ്പോഴും കാതെടുത്തിട്ട് ആരും അത് അന്വേഷിച്ചു പിടിക്കാനോ കണ്ടെത്താനോ എഴുതാനോ അത് ചോദിക്കാനോ വന്നിട്ടില്ല എന്നതാണ് നാം സാധാരണ കൂടുതലും കാണാറുള്ളതായ യാഥാർത്ഥ്യം. അതേസമയത്ത് കടം വീട്ടുമെന്ന പ്രാർത്ഥന കേട്ടപ്പോൾ പെട്ടെന്ന് അതിന്റെ പിന്നിൽ വീട്ടണം, വീട്ടിൽ കിട്ടണം എന്നതും എന്ന് പറഞ്ഞാൽ കടം വീട്ടണ്ട എന്നതിലേക്ക് ഞാൻ താഴ്ത്തി പറയുകയില്ല, മറിച്ച് ഭൗതിക നേട്ടങ്ങൾ നേടാൻ സാധിക്കുമെന്ന ദിക്റിന്റെ പേര് കേട്ടപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന എന്തെങ്കിലും കിട്ടിയാലേ തീരും ഒരുവിത്താവേ എന്നാണ്. അതേസമയത്ത് പരലോകം ഇതെന്തുകൊണ്ട് വരുന്നു വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ
ഇത് ഭൗതികമായുള്ളതായ നേട്ടങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. അതെ, വിത കിട്ടിയാൽ ഫോറയിലെത്തിയാൽ കടം വീടാൻ പറ്റും, വില ചെറുക്കാൻ പറ്റും, ഡോളർ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈ ഉറപ്പുള്ളതുപോലെ മറ്റു കാര്യങ്ങളിൽ ഉറപ്പ് വേണ്ടതുപോലെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഉച്ചകത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. എന്ത് ആര് ഇവിടെ ഒരു അനൗൺസ് നടക്കപ്പെടുകയാണെങ്കിൽ സ്വമേ നമസ്കാരത്തിന് ഹാജരായവർക്ക് ദൈനംദിനം 10 റിയാൽ ഉണ്ടെന്ന് ഇവിടെ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ വിരിപ്പുമായിട്ട് പോകും. പിന്നെ എവിടേക്ക്? മസ്ജിദിന്റെ പുറകിലേക്ക്, അവിടെ തന്നെ കിടക്കാൻ വേണ്ടി മനുഷ്യന്മാർ എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്രയും നമുക്ക് ഡോളറിൽ വിശ്വാസമുണ്ട്, അതുപോലെയുള്ള വിശ്വാസം പല ലോകത്തിൽ ഇല്ലാത്തതുകൊണ്ട്. എല്ലാവർക്കുമല്ല ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാടാണത്. ആ ഇനത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തതായ ഇങ്ങനെയുള്ള ലീവ് ദിവസങ്ങളിൽ വിനോദാഭാസങ്ങളിലും തോന്നിവാസങ്ങളിലും ഫിലിപ്സുകളിലുമെല്ലാം ജനങ്ങൾ മൃഗത്തിന്റെ ജീവിതം വിശുദ്ധ ഭൂമിയിൽ വെച്ചിട്ട് വരേക്കും നടത്തുന്നത് നിർത്താത്തതായ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നിന്നിട്ട് ചുറ്റുപാടിൽ നിന്നിട്ടുമെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ ജീവിക്കുന്ന കാലത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും ജീവിച്ചതായ ജീവിതം പോലെയല്ലെങ്കിലും അതിൽ ഏതെങ്കിലും 10 ൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 100 ൽ 1% അവർ പ്രവർത്തിച്ചതായ പ്രവർത്തനത്തെ ജീവിതത്തിൽ ഫിറ്റാക്കണമെന്ന നിർബന്ധത്തോടുകൂടി ഇങ്ങനെയുള്ള എലിമെന്റ് സദസ്സിൽ വരാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭാഗ്യവാന്മാരായതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുകയല്ല, പക്ഷേ അങ്ങനെയുള്ള വിഭാഗത്തിലേക്ക് അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രചോദനമുണ്ടാവട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചെലുത്തുകയാണ്. ഒരവസരത്തിൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അഅ്റാബി വന്ന സംഭവം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. എന്ത്? ഞാൻ ഇതാ ഹിജ്റ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഹിജ്റ പോകാൻ തയ്യാറായ സമയത്ത് പല നിബന്ധന പറഞ്ഞിരുന്നു. ആ നിബന്ധനയൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടു. എന്താണ് ആ നിബന്ധന? നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റസൂലേ നിങ്ങളുടെ കൂടെ ഞാൻ ഹിജ്റ പോകുവാനും നിങ്ങളുടെ കൂടെ മദീനയിലേക്ക് ചെല്ലുവാനും നിങ്ങളുടെ കൂടെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് നേടുവാനും ഞാൻ തയ്യാറായിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ പ്രസ്ഥാനമാകുന്ന ഈ മതത്തിന് വേണ്ടി ആ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വരുന്നതായ വിഭാഗം ഉപയോഗിക്കുന്നതായ കടാരി ഉണ്ടല്ലോ, കത്തിയുണ്ടല്ലോ, വാളുണ്ടല്ലോ, അമ്പുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് കടന്നിട്ട് ഇവിടുന്ന് പുറത്തു വരികയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടന്നിട്ട് ഇവിടെ നിന്ന് പുറത്തു വരികയോ ചെയ്തിട്ട് ഇസ്ലാമിന് വേണ്ടി ഈ കഴുത്ത് മുറിച്ചു കൊടുക്കണം എന്നിട്ട് ശുഹദാക്കളുടെ കൂടെ കൂടിയിട്ട് പല ലോകത്തിൽ സ്വർഗത്തിലേക്ക് എനിക്ക് പറഞ്ഞെത്തണം. അതിന് വേണ്ടിയാണ് റസൂലേ ഞാൻ നിങ്ങളുടെ കൂടെ ഹിജ്റ വരാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. നീ പറഞ്ഞ വാക്കിൽ സത്യവാനാണെങ്കിൽ നീ പറഞ്ഞതായ വാക്കിനെ റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചത് പുലർത്തുക തന്നെ ചെയ്യും, എന്നിട്ട് നിനക്ക് വേണ്ടത് റബ്ബുൽ ഇസ്സത്ത് തരുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനമുണ്ടായി. അങ്ങനെ ഒരവസരത്തിൽ നബിയുനാ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും യുദ്ധം ചെയ്യാൻ ആരംഭിച്ച ശേഷം ധാരാളം ദശക്കണക്കിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന വേളയിൽ ഏതോ ഒരു പോർക്കളത്തിൽ നിന്നിട്ട് പോർക്കളത്തെ കുറിച്ച് സഹീഹായ ഹദീസിൽ കാണുന്നില്ല ഏത് പോർക്കളത്തിലാണ് എന്നത്. ഏതായാലും ചിലവർ തബൂക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഒരു പോർക്കളത്തിൽ വെച്ചിട്ട് ഈ പറഞ്ഞതായ ആ സഹാബി ഉണ്ടല്ലോ, അറബിയായ അഥവാ ഗ്രാമീണരായ സഹാബി, ആ സഹാബിയുടെ ജഡത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജഡമെന്ന് പറയുമ്പോൾ മലയാള ഭാഷയിൽ ജഡമെന്ന് പറയൽ എന്തിനാണ് നിങ്ങൾക്കറിയാം. ഷഹീദായി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ജഡത്തെ ഹാജരാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹം അദ്ദേഹം തന്നെയാണോ എന്ന്? എല്ലാവർക്കും ഓർമ്മയുണ്ട് ആരാണ് അദ്ദേഹമെന്ന്. അദ്ദേഹം പണ്ട് ഇസ്ലാമതം വിശ്വസിച്ചുകൊണ്ട് ഹിജ്റ വരാൻ തീരുമാനിച്ചപ്പോൾ ഇസ്ലാമിന് വേണ്ടി കടാരി ഇവിടെ നിന്ന് കടന്നിട്ട് ഇവിടെ നിന്ന് പുറത്തു വരാൻ വേണ്ടി, എന്നിട്ട് ശുഹദാക്കളുടെ വീട്ടിൽപ്പെടാൻ വേണ്ടി, എന്നിട്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകാൻ വേണ്ടിയാണ് റസൂലേ ഞാൻ ഈ ഇസ്ലാമതം വിശ്വസിക്കുന്നതും ഈ ഇസ്ലാമിന് വേണ്ടി ഹിജ്റ പോകുന്നതും എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിരുന്നത് ഭൗതിക നേട്ടങ്ങളുമായിട്ട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതായ ഗനീമത്തുകൾ നിന്നിട്ടോ അല്ലെങ്കിൽ ഹദായകളിൽ നിന്നിട്ടോ ഭൗതിക സമ്പാദ്യങ്ങൾ നിന്നിട്ട് ചില അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചപ്പോഴായിരുന്നു എന്ന് മറ്റു റിപ്പോർട്ടിൽ കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായിരുന്നു, ഞാൻ ഡോളറിന് വേണ്ടിയല്ല, ദീനാറിന് വേണ്ടിയല്ല, ദിർഹമിന് വേണ്ടിയല്ല, മുസ്ലിമായിട്ടുള്ളത് റസൂലെ അതിന്റെ ആവശ്യവും എനിക്കില്ല, ഞാൻ മുസ്ലിമായിട്ടുള്ളത് സ്വർഗത്തിലേക്ക് പറഞ്ഞു ചെല്ലാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലിന്റെ വാഗ്ദാനം എന്തായിരുന്നു? ഇൻ തസ്ദുഖുല്ലാ, നീ അല്ലാഹുവിനോട് പറഞ്ഞ വാക്കിൽ സത്യവാനാണെങ്കിൽ എത്തുക, അല്ലാഹു സുബ്ഹാനഹു വതആല അത് പുലർത്തിത്തരിക തന്നെ ചെയ്യുമെന്നായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നേരത്തെ മുൻകൂട്ടി കാലേക്കൂട്ടി കുറച്ചു കാലം മുമ്പ് ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞതായ അതേ വ്യക്തിയായിരുന്നു ഈ കൊണ്ടുവരപ്പെട്ടതായ ജനത്തിന്റെ ഉടമ. ആ മനുഷ്യൻ, ആ സഹാബിയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ നോക്കിയിട്ട് പറയുകയുണ്ടായി, അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞതായ, അദ്ദേഹം ചെയ്തതായ വാഗ്ദാനത്തിൽ അദ്ദേഹം സത്യവനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം റബ്ബുൽ ഇസ്സത്ത് പുലർത്തുക തന്നെ ചെയ്തു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയില്ല. നബിയുടെ സ്വന്തം ജുബ്ബ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് കഫൻ ചെയ്തിരുന്നത്. കഫംപുടയായിട്ട് ഉപയോഗിക്കുന്ന കഫംപുട നബിയുടെ ജുബ്ബയായിരുന്നു. നബി ഉപയോഗിക്കുന്ന ജുബ്ബയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശർഫാക്കപ്പെട്ട ശരീരം തക്കിയതായ വസ്ത്രമായിരുന്നു എന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്, അഥവാ ഈ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അല്ലാഹുമ്മ ഹാദ അബ്ദുക, റബ്ബേ നിനക്കറിയാം ഇത് നിന്റെ അടിമയാണ്, ഖറജ മുഹാജിറം ഫീ സബീലിക, നിനക്ക് വേണ്ടി മാത്രം നിന്റെ വഴിയിൽ പോരാ, നിന്റെ വഴിയിൽ നിനക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുഹാജിറായിട്ട് പുറപ്പെട്ട ആളാണ്. മറ്റുള്ളവരെല്ലാം മുഹാജിറായിട്ട് പുറപ്പെട്ടപ്പോൾ സ്വർഗത്തിലേക്ക് പറന്നു പോകണമെന്ന നിയത്തുമായിട്ട് എന്നോട് വന്ന് പറഞ്ഞിരുന്നല്ല. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? മുഹാജിറാവാൻ വേണ്ടി, ഹിജ്റ വരാൻ വേണ്ടി മദീനയിലേക്ക് മക്കയിൽ നിന്നൊക്കെ പുറപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞ വേടെന്തായിരുന്നു? എനിക്ക് സ്വർഗത്തിലേക്ക് ഷഹീദായി പറഞ്ഞെത്തണമെന്ന ആഗ്രഹമായിരുന്നു. അങ്ങനെ നിന്നോട് വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന വ്യക്തിയാണ് റബ്ബേ. അതുകൊണ്ട് പക്കത്തിലെ ഷഹീദ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഇപ്പോൾ അദ്ദേഹം ഷഹീദായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. വഅന ഷഹീദുൻ അലാ ദാലിക, നിനക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഷഹീദായത്, നിനക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹിജ്റ വന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയത് എന്നതിലേക്ക് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ജഡത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് റബ്ബുൽ ഇസ്സത്തിനോട് പറയുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണുന്നു. മഹാനായ ഇമാം നസാഇ, തബറാനി, ഹാകിം എന്നീ മഹാത്മാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾ ഈ കേട്ടത്. ഹദീസ് സഹീഹും ആണ്. ശുഹദാക്കൾ എന്ന വിഷയം ഞാൻ പെട്ടെന്ന് തീർക്കാൻ പോവുകയാണ്. ഇന്നത്തെ വിഷയം ശുഹദാക്കളല്ല, വേറെ വിഷയമാണ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ വിഷയത്തിന്റെ പരിപൂർണത എന്നോണം ചില കാര്യങ്ങൾ മാത്രം ശേഷിക്കുന്നത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ശുഹദാക്കളിലേക്ക് ഇന്ന് തെളിച്ചത്. പ്രധാനപ്പെട്ട ഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുഖാരി ഒഴിച്ച് മറ്റ് അഞ്ച് റിപ്പോർട്ടകന്മാരും അഞ്ച് ഹദീസ് ഗ്രന്ഥത്തിന്റെ ഉടമകളും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അഥവാ ഇബ്നു മാജ, നസായി, തിർമിദി, അബൂദാവൂദ് മുസ്ലിം, സഹീഹ് മുസ്ലിം. അപ്പോൾ അഞ്ച് ആളായില്ലേ? ഈ അഞ്ച് കിതാബിലും കാണാം ഈ ഹദീസ്. ഏത് മനുഷ്യനും മരിച്ചാൽ റസൂൽ പറയുന്നു വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുകയില്ല. ഷഹീദ് ഒഴിച്ച് ഷഹീദ് മാത്രമാണ് വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹക്കാരനെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെയുള്ള ശുഹദാക്കളിൽ പെടാനുള്ള ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. എന്നാൽ ശുഹദാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രത്യേകതകളാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രത്യേകതകൾ മുഴുവനും ഹദീസിൽ വാരിതായതും സഹീഹായ റിപ്പോർട്ടുകളിൽ കൂടി സ്ഥാപിക്കപ്പെട്ടതുമാണ്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന് ചോദ്യമില്ല. എല്ലാ മുസ്ലിങ്ങളും മരിച്ചാൽ ഖബറിൽ എന്തുണ്ട്? ചോദ്യമുണ്ട്. മുസ്ലിങ്ങൾക്കെല്ലാം, മനുഷ്യന്മാർക്കെല്ലാം ഖബറിൽ എന്തുണ്ട്? ചോദ്യമുണ്ട്. മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനോട് ചോദ്യ പേപ്പർ സമർപ്പിക്കുന്നതും ആ ചോദ്യ പേപ്പറിന് മറുപടി നൽകൂ എന്ന് പറയുന്നതും നൽകപ്പെടാത്ത സമയത്തിൽ അവർ ഇടികൊള്ളുന്നതും ആണ് എന്നൊക്കെ സഹീഹായ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലും അല്ലാത്ത ഹദീസുകളിലും ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം സ്ഥാപിക്കപ്പെട്ടതും കണ്ണടച്ചിട്ട് അല്ലാഹുവിലും റസൂലും വിശ്വാസമുണ്ടെങ്കിൽ നാം അംഗീകരിക്കേണ്ടതും ആയ ഹദീസാണ്. വിശദിക്കാൻ പറ്റുകയില്ല. രൂപമോ കോലമോ ശൈലിയോ ഒന്നും തന്നെ നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് ഗോചരമാവട്ടെ അല്ലാതിരിക്കട്ടെ. അള്ളാഹു റസൂല് പറഞ്ഞതുകൊണ്ട്, ജീവിതത്തിൽ കളവ് പറയാത്ത റസൂല് പറഞ്ഞുപോയതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഖബറിൽ ചോദ്യമുണ്ട്, ശിക്ഷയുണ്ട്. ഏത് രൂപത്തിലാണ്? അള്ളാഹു ആലം. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുക? അള്ളാഹു ആലം. ശബ്ദമുണ്ടാകുമോ? അള്ളാഹു ആലം. ഒന്നും തന്നെ നമുക്കറിയുകയില്ല. ഖബറിൽ അഥവാ മരിച്ച ശേഷം മനുഷ്യന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത്, അത് മഹാത്മാക്കളാവട്ടെ, സാലിഹീങ്ങളാവട്ടെ, ആളുകളാവട്ടെ തോ നിവാസികളാവട്ടെ ആർക്കാണെങ്കിലും എന്തെല്ലാം അവിടെ സംഭവിക്കാൻ പോകുന്നുവോ അതെല്ലാം സാന്ദർഭികമായിട്ട് ആ സന്ദർഭത്തോടും ആ സ്ഥലത്തോടും യോജിക്കുന്ന രൂപത്തിലുള്ളതാണ്. നമ്മുടെ ബുദ്ധിക്ക് ഗോചരമല്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിപ്പിക്കാൻ പറ്റുന്നതല്ല ഇരുത്തുമെന്നും എന്നിട്ട് നാം പലവരൊക്കെ അങ്ങനെ കൊലപ്പെടുത്താറുണ്ട്. മലക്കുകളുടെ കോലം എങ്ങനെയാണ് എന്നും കണ്ണ് മലക്കുകളുടെ കണ്ണ് മിന്നെറിയും പോലെ എന്നൊക്കെ പറയാറുണ്ട്. അല്ലേ, വിരവ് ഇടിമുട്ടും പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ കോലത്തിൽപ്പെടുത്താൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും പറഞ്ഞുവിട്ടതാണ്. എന്നല്ലാതെ നമുക്ക് ഈ ജീവിക്കുന്നതായ ലോകത്തിൽ കോലപ്പെടുത്താൻ പറ്റാത്തതാണ് മരണാനന്തര ജീവിതം. അത് മരണാനന്തര ജീവിതം രണ്ടുണ്ട്. ഒന്ന് ബർസഖിയ ലോകമാണ്. ബർസഖിയ ലോകം എന്ന് പറയുന്നത് കബറിൽ കഴിച്ചുകൂട്ടുന്ന ലോകം. നാം രണ്ടാമത് ഹയാത്താക്കപ്പെടുന്നതിന് മുമ്പ് ജീവിക്കുന്ന ലോകം. സോറി, കബറിലെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം കബറിലായതുകൊണ്ടാണ്. കബറിലല്ലാതെ കടലിൽ എറിയപ്പെടുന്നവർ, പറവകൾ തിന്നപ്പെടുന്നവർ, അങ്ങനെ പല രൂപത്തിലും മനുഷ്യന്മാരുണ്ടാവും അല്ലേ. അപ്പോൾ മരണാനന്തരമുള്ള ജീവിതം, മരണശേഷമുള്ള ജീവിതം, വീണ്ടും നമ്മെ ഹയാത്താക്കപ്പെടുന്നത് വരേക്കുമുള്ളത് എങ്ങനെയാണെന്ന് മനുഷ്യ ബുദ്ധിക്ക് ഗോചരമല്ല. ഏതുപോലെ നമുക്ക് മുമ്പൊരു ജീവിതം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരെന്താണ്? ആലമുൽ അർവാഹിയായ ലോകം. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റുമോ? മുസ്ലിമാണെങ്കിൽ പറ്റില്ല. കാരണം അള്ളാഹ് പറഞ്ഞതാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഞാൻ ചോദിച്ചു, കാലു നിങ്ങൾ പറഞ്ഞു, അവര് പറഞ്ഞു, നമ്മളെന്താ പറഞ്ഞത്? വരാ റബ്ബേ, അതേന്ന് പറഞ്ഞു. നമ്മളൊക്കെ പറഞ്ഞു വന്നിരിക്കുകയാണ്. എന്ത്? രക്ഷിതാവേ, നീ റബ്ബാണ്, ഞങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ മനുഷ്യരാശിയെ, അല്ലയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, നിങ്ങളുടെ ആത്മാക്കളെ, ഞാൻ ആലമുൽ അർവാഹിൽ ഒരുമിച്ചു കൂട്ടിയിട്ട് നിങ്ങളോട് ഞാനാണ് ആരാധ്യ വസ്തു, ഞാനാണ് നിങ്ങൾ രക്ഷിക്കുന്നവൻ, ശിക്ഷിക്കുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവന് എന്നൊരു വാഗ്ദാനം, എന്നൊരു ഉടമ്പടി ഞാൻ കാലേ കൂട്ടി നടത്തിയിരുന്നു നിങ്ങൾ വരുന്നതിന് മുമ്പ്. എന്തിനാണ്? രക്ഷിതാവേ, ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല, ഞങ്ങൾക്ക് വിവരമേ ഇല്ല എന്ന് സുപ്രീം കോടതിയിൽ വെച്ചിട്ട് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഔതഖൂലു, പിന്നെയും അല്ല കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. എന്ത്? ഇന്നമാ അശ്റക ആബാ ഉനാമിൻ ഖബ്ലു, ഞങ്ങൾ കേരളത്തിലേക്ക് പോയപ്പോൾ, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് ഉമ്മാന്റെ പള്ളയിൽ നിന്നിട്ട് വന്നപ്പോൾ, ഉമ്മയുടെ പള്ളയിൽ നിന്നിട്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്ത് കണ്ടോ? ഇന്നമാ അശ്റക ആബാ ഉനാമിൻ ഖബ്ലു, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനുജനും ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരുമെല്ലാം തോന്നിവാസവും അക്രമവും അനീതിയും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം എന്താണ് ഇവിടെ പറയുന്നത്? അശ്റക, അവര് നീ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, നീ അല്ലാത്തവർക്ക് വേണ്ടി അർത്തിരുന്നു, നീ അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയിരുന്നു, നീ അല്ലാത്തവരുടെ അടുക്കൽ പ്രശ്ന പരിഹാരത്തിന് പോയിരുന്നു. അങ്ങനെ അവർ കാട്ടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അതുപോലെ ചെയ്തു പോയതാണ് റബ്ബേ, ഞങ്ങളുടെ നേതാക്കളും ഞങ്ങളുടെ നാട്ടുകാരും എല്ലാം ചെയ്തതിന് ഞങ്ങളെ അക്രമങ്ങൾ ചെയ്ത കുറ്റത്തിന് ഞങ്ങളെ എന്തിനാണ് റബ്ബേ നീ ശിക്ഷിക്കുന്നത് എന്ന് സുപ്രീം കോടതിയിൽ വെച്ചിട്ട് നിങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് ഞാനല്ലോ നിങ്ങളുടെ റബ്ബ് എന്ന് ഞാൻ പണ്ട് ചോദിച്ചത്. എവിടെ? ആലമുൽ അർവാഹിൽ വെച്ചിട്ട് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ആ ഓർമ്മയില്ലെങ്കിലും ആ കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് തെളിയിച്ചുകൊണ്ട് ആ ഓർമ്മ ഉണ്ട് എന്നത്, അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നത് സ്ത്രീകരിക്കാൻ ലക്ഷത്തിൽ പരം ജീവിതത്തിൽ കളവ് പറയാത്ത ആൾക്കാരല്ല അയച്ചിരിക്കുകയാണ്. അവരാരാണ്? അമ്പ്യാക്കന്മാർ. അവരാണ് ഇവിടെ പറഞ്ഞു വന്നത്, നമ്മളോട് പറഞ്ഞു തന്നത് എന്ത്? ഇങ്ങനെയുള്ള ഒരു സംഭവം മുമ്പ് കഴിഞ്ഞ് കടന്നിരിക്കുന്നു എന്ന വാർത്ത. അപ്പോൾ ആലമുൽ അർവാഹ് നമുക്കറിയാത്തതുപോലെ വരാൻ പോകുന്ന ബർസഖീ ലോകം നമുക്കറിയുകയില്ല. അറിയാത്തത് നിഷേധിക്കുക എന്നത് ശരിയല്ല. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്തൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു, അങ്ങനെ നടക്കുന്ന കാര്യം ഞങ്ങൾ നമ്മുടെ മുമ്പിൽ പത്രത്തിൽ വരുന്നു, ടെലിവിഷനിൽ വരുന്നു, നാം അംഗീകരിക്കാറില്ലേ, നാം സ്വീകരിക്കാറില്ലേ, നാം സമ്മതിക്കാറില്ലേ? നേരിട്ട് അവിടെ അമേരിക്കയിൽ നടക്കാറുള്ളതായ പന്തുകളിൽ നാം ടെലിവിഷനിൽ കൂടി കാണാറില്ലേ? നമുക്ക് ഉറപ്പില്ലേ? ഇത് അമേരിക്കയിൽ ഇപ്പോൾ തന്നെ അലൽ ഹവാ മുബാഷറ എന്നിവർ എഴുതാറുണ്ട്. അലൽ ഹവാ മുബാഷറ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്നതാണ് ഇത്. അവിടെ സംഭവിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നതാണ്. മുമ്പ് സംഭവിച്ചത് ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചിരുന്നതല്ല എന്നർത്ഥം. അപ്പോൾ നേരിട്ട് കാണുന്നത് നേരിട്ട് സംഭവിക്കുന്നതാണെന്ന് നാം വിശ്വസിക്കുന്നില്ലേ? നൂറേ നൂറിൽ ഇപ്പോൾ അത് അവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പില്ലേ? ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് അവിടുന്ന് കാണുകയാണോ? അല്ല, ഇവിടുന്ന് കാണുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൽപ്പെടാത്തതോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതോ നാം ഉള്ള സ്ഥലം സംഭവിക്കാത്തതോ ആയ കാര്യങ്ങളെല്ലാം എവിടെയെല്ലാം നടക്കുമ്പോൾ എന്ന് സമ്മതിച്ച് അതെല്ലാം സ്ഥിരീകരിച്ച് നാം വരുന്നത് നമ്മുടെ മുമ്പിലുള്ളതായ ദൃക്സാക്ഷികളാകുന്നതായ യാഥാർത്ഥ്യങ്ങളാണ്. കാണാത്തത് കൊണ്ട് വിശ്വസിക്കാതിരിക്കണമെന്നില്ല. എന്നതുപോലെ തന്നെ ഈ വിശ്വസിക്കൽ എപ്പോൾ വിശ്വസിക്കുക എന്നതിന് വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ കളവ് പറയാത്തതായ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തികളെയാണ് നബിമാരായിട്ട് നിയോഗിച്ചിരുന്നത്. അവരാണ് വന്നിട്ട് പറഞ്ഞത് മുൻകൂട്ടി കാലയെ കൂട്ടി ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നത്. എന്നതുപോലെ തന്നെ വരാൻ പോകുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തന്നിരിക്കുകയാണ്. അതാണ് ഖബറിലുള്ളതായ ചോദ്യം എന്ന് പറയുന്നത്. ആ ചോദ്യം ശുഹദാക്കൾക്ക് ഉണ്ടാകുന്നതല്ല എന്നാണ്, അവിടെ ശിക്ഷയും അവർക്കുണ്ടാകുന്നതല്ല എന്നാണ്. ഇപ്പോൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഷഹീദായി കഴിഞ്ഞാലുള്ള പ്രത്യേകതയിൽ ആദ്യത്തെന്താണ്? ഖബറിൽ അവർക്ക് ചോദ്യമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മരണവേളയിൽ ഷഹീദാകുന്ന വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുർമുദിയും നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മാ യജിദു ഷഹീദു മിൻ മത്ലിൽ ഖത്ലി ഇല്ലാ മാ യജിദു അഹദുക്കും മിനൽ ഖർസ. ഒരു മനുഷ്യൻ ഷഹീദായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരു ചെള്ളോ അല്ലെങ്കിൽ കൊതു പോലത്തതായ ചെറിയ സാധനം നമ്മുടെ മീതെ ഇരിഞ്ഞുകൊണ്ട് നമ്മെ കടിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അത്ര വേദന പോലും അവർക്ക് ഷഹീദാകുന്ന വേളയിൽ ഇസ്ലാമിന് വേണ്ടി പോരാടുമ്പോൾ, ഇടികൊള്ളുമ്പോൾ, അടികൊള്ളുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി കഥകഴിക്കുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി കരള മുറിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നതല്ല. നബിഗിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞതാണ്. അപ്പോൾ വേദന ഉണ്ടാവുകയില്ല. പിന്നെ എന്തിനാണ് ഈ കൂലി? കൂലി ഒരുങ്ങിയത് കൊണ്ട് തന്നെ, ഒരുങ്ങിയത് കൊണ്ടാണല്ലോ കുത്തവിടെ വന്നത്. ഇല്ലെങ്കിൽ പേടിക്കടലനായിട്ട് വീട്ടിൽ കൂടേണ്ടതല്ലേ? വീട്ടിൽ കൂടാതെ പോർക്കളത്തിലേക്ക് വന്നതുകൊണ്ടും അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ ആഹുതി ചെയ്യാൻ ഒരുങ്ങിയതുകൊണ്ടും അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകതയാണ് അത് ശുഹദാക്കൾക്ക്. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെയും പലപ്പോഴും നാം കേട്ട് പരിചയമുള്ളതുപോലെയും എഴുപതോളം അവരുടെ കുടുംബത്തിൽപ്പെട്ടതായ ജനങ്ങൾക്ക്, താപ്പികൾക്ക് പരലോകത്തിൽ ശഫാഅത്ത് ചെയ്യാൻ അധികാരം ശുഹദാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഷഹീദായാൽ ചെറുദോഷക്കാരും പാപികളുമായ നരകത്തിൽ അത് കാരണത്താൽ പോകേണ്ടി വരുന്നതായ വിഭാഗത്തിന് ഈ ഷഹീദ് മുഖേന അള്ളാഹു സുബ്ഹാനഹു തആല, ഇത് ഷഹീദിനുള്ള പ്രത്യേകതയാണ്, മറ്റുള്ളവർക്കുള്ള പ്രത്യേകതയല്ല. അതുകൊണ്ട് ആരെങ്കിലും കുടുംബത്തിൽ ഷഹീദായിട്ടുണ്ടെങ്കിൽ കുറെ പേരും നമ്മൾ കണ്ടേക്കാം, ഒരാൾ ഷഹീദായിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കരുത്. മനസ്സിലായില്ലേ? അത് ഇവനുള്ള തെറ്റ. ഒരു പക്ഷേ ഇവിടെ വളരെ വിശദാംശങ്ങൾ അവിടെ ഇത് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും നൽകിയിട്ടുണ്ട്. എന്താണത്? ഈ ശുഹദാക്കൾക്ക് കൊടുക്കുന്ന ഗ്രേഡായതുകൊണ്ട് ശുഹദാക്കളുടെ ശ്രദ്ധയിൽ ഇങ്ങനെയുള്ളതായ മഹാത്മാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല പെടുത്തൽ തന്നെ ഒരു പക്ഷേ അവർക്ക് അള്ളാഹ് കൊടുക്കാൻ തീരുമാനിച്ച ശിക്ഷകൾ കൊടുത്ത ശേഷമായിരിക്കും. മനസ്സിലാക്കണം, നരകത്തിൽ എന്നേക്കും കടക്കേണ്ടവർക്കല്ലോ ശുപാർശയിൽ പെടാനുള്ള ഭാഗ്യം കിട്ടുക. എന്നേക്കും നരകത്തിൽ കടക്കേണ്ടവർക്കെന്തില്ല? ശുപാർശയില്ല, അംഗീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഒരുത്തൽ മുശ്രിക്കായിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ചത്തു, അവനെ സംബന്ധിച്ചിടത്തോളമോ എന്നേക്കും അവൻ നരകത്തിലാണ്. മനസ്സിലായില്ലേ? അതേ സമയത്ത് അതല്ലാത്ത ശിർക്കല്ലാത്ത ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ഖുർആനാണ്, ശിർക്ക് ചെയ്യുക എന്ന പാപം അല്ല പുറത്തു തരുന്നതേ അല്ല. വയഗ്ഫിറു, അല്ല പുറത്തു തരാൻ സാധ്യതകൾ ഉണ്ട്. അതെന്താണ്? മാദൂന ദാലിക, ശിർക്കല്ലാത്ത പാപങ്ങളാണ്. ആർക്ക്? ലിമൈ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രം. എന്തിനാ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രം എന്ന് പറഞ്ഞത്? അങ്ങനെ രണ്ടു വാതിലും തുറന്നു വെച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇത് ശിർക്കല്ലല്ലോ, മറ്റു ദോഷങ്ങളൊക്കെ അല്ല പുറത്തുവരൂലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ആർക്കും ഓപ്പില്ല, ഏതാ ആർക്കാ പുറത്തുതരാ, എപ്പോഴാ പുറത്തുതരാ, എന്റെ പാശ്ചാത്താപ്പം സ്വീകരിക്കുമോ ഇല്ലേ, അവ തള്ളിക്കളയുമോ ഇല്ലേ എന്നുറപ്പില്ലാത്തത് കൊണ്ട് പാപം ചെയ്യാതെ അള്ളാന്റെ സാമീപ്യം നേടണം. പിന്നൊന്നെന്ത് പറഞ്ഞാല് ക്യൂ നോക്കിയാൽ എവിടുക്കാ പോകുന്നറിയാ അല്ലേ? എയർപോർട്ടിലൊക്കെ പോയാല് ജപ്പാനിലേക്ക് പോകുന്നതാ, ജപ്പാൻ എയർലൈൻസിന്റെ മുമ്പിലേക്ക് ഒരാൾ ക്യൂ നിൽക്കുന്നു, കുറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. പിന്നെ സൗദർബൻ എയർലൈൻസിലേക്ക് ഒരാൾ ക്യൂ നിൽക്കുന്നു. ആരെങ്കിലും സൗദർബിലേക്ക് വരാൻ വിജയമായിട്ട് പാസ്പോർട്ടും ടിക്കറ്റും കൈപിടിച്ചിട്ട് ജപ്പാൻ എയർലൈൻസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കാറുണ്ടോ? ഇല്ല. ക്യൂ നിന്നാൽ എവിടേക്ക് അവൻ എത്താ? ഒന്നിരിക്കലോ അവൻ മാനസിക രോഗിയായിരിക്കും. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ താഴേക്കിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ക്യൂ മാറാൻ പാടുള്ളതല്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ ചെയ്യേണ്ട അമലുകൾ ചെയ്യുക, നരകത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന അമലുകൾ ചെയ്യുക എന്നേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഹദീസിലും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. പിന്നെ നാം പറഞ്ഞു വരുന്ന എന്താണ്? ശുഹദാക്കളിൽ നിന്നിട്ട് ചിലവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട്. ആ പദവി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് പാപികളുടെ ശിക്ഷാ നടപടികൾ കൈകൊണ്ട ശേഷം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച ഇവന്റെ കുടുംബക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ശഹീദിനോട് പറയുന്നു, നീ മുഖേന അങ്ങോട്ട് കേറ്റുക എന്ന്. അതൊരർത്ഥമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ, അതൊരർത്ഥമാണ്. എന്ത്? അപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രേഡാണത്. എന്ത്? ഈ ഷഹീദ് ഷഹീദായതുകൊണ്ട് അദ്ദേഹം മുഖേന കേറ്റിക്കൊടുക്കുന്നു എന്നർത്ഥം. മറ്റൊന്ന് അങ്ങനെയല്ല. അവരെ എന്നേക്കും നരകത്തിൽ പോകേണ്ട ശിക്ഷക്കുള്ള അവകാശികൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായതുകൊണ്ട് ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം നൽകുന്ന പ്രത്യേകതയാണ്. ഇവരുടെ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവനെ മാനിച്ച് ബഹുമാനിച്ച് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന ഒരു പ്രത്യേകത. ആ ചിലവരൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മൈദീശേഖങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ പിടിക്കണേ എന്ന് പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ഖുർആനിലും ഹദീസിലും കാണാത്തതുകൊണ്ട് അവസാനം പരലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ തെളിവാക്കി എടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. കുറെ കേസറ്റുകൾ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നു. എന്താണ്? ദുനിയാവിലുള്ള തെളിവൊന്നും പറയാൻ അവർക്ക് ഇല്ല, തീർന്നുപോയി. കാരണം അത് സ്വീകാര്യോഗ്യമല്ല എന്നത് ആ തെളിവ് പറയുമ്പോൾ ബുദ്ധിജീവികളും ഖുർആന്റെയും സുന്നത്തിന്റെ ഉടമകളും ശരിക്ക് ചുട്ട മറുപടി നൽകിയിട്ട് പിന്നെ അത് ഇനി തള്ളൂല, കൊള്ളൂല, നടക്കൂല സ്റ്റേജുകളിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ നിന്നിട്ട് കുറെ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താണത്? പുതിയ സംഗതിയല്ല, പണ്ടേ നടക്കാറുള്ളതാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ എന്നിട്ട് പലരും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വാചാലത കേൾക്കുമ്പോൾ ചിലവർ പെട്ടുപോകാറുണ്ടല്ലോ. ഈ വാചാലത കേൾക്കുമ്പോഴും തൊണ്ടന്റെ അകത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കി പ്രസംഗിക്കുമ്പോഴും കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി പ്രസംഗിക്കുമ്പോഴൊക്കെ മനുഷ്യന്മാർ അല്ല ഇയാള് പറയുന്നത് ശരിയല്ല, പിന്നെ ഏതാ ശരിയാവുക എന്ന് തോന്നിപ്പോകും. അതേസമയത്ത് നമ്മുടെ നോട്ടം അവിടെയൊന്നുമല്ല. നമ്മുടെ നോട്ടം ആരുടെ കൂടെയാണ് ഹദീസ് ഉള്ളത്, ഖുർആനുള്ളത് എന്നതാണ്. വാചാലതയിലും കഴിവും കൽപ്പുമുണ്ടോ, നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നതോ അന്നല്ല, പിന്നെയോ ആരുടെ കൂടെ തെളിവുണ്ട് എന്നതാണ്. സുഹൃത്തുക്കളെ, എന്താണെന്നറിയോ പരലോകത്തിലുള്ള തെളിവ്? നമുക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷഫാഅത്ത് ചെയ്യില്ലാര്, റസൂലുള്ളാഹിസ്വാസങ്ങളല്ലേ. അപ്പോൾ ഷഫാഅത്തിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? എല്ലാവരും ആദ്യം പോകും എവിടേക്ക്? ആദം നബിയുടെ അടുക്കലേക്ക്. ആദം നബി പറയും, എന്നെ കൊണ്ട് സാധിക്കൂല മക്കളെ. ഞാൻ അവഗണിച്ച് പറയല്ല, ഇത് സഹി ഹദീസാണ്. എത്രത്തോളം മുത്തവാത്തറം എന്ന് വരെ പറയപ്പെടാൻ പറ്റുന്ന ഹദീസാണ്, കടുകെട്ടിയുള്ള ഹദീസാണ് ഷഫാഅത്തിന്റെ ഹദീസ്. മുസ്ലിം ലോകത്തിൽ അല്ലാഹുവിൽ വിശ്വാസമുള്ളതായ ഒരു അഹ്ലുൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉടമക്ക് നിഷേധിക്കാൻ പറ്റാത്തതാണ് ഷഫാഅത്തിന്റെ ഹദീസ്. അത് സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം പറയുന്നു, എന്ത്? എന്നെ കൊണ്ട് സാധിക്കൂല. പിന്നെ നൂഹ് നബി ഇസ്ലാമിലേക്ക് വിടുന്നു. നൂഹ് നബി ഇസ്ലാം പറയുന്നു, എന്നെ കൊണ്ട് സാധിക്കൂല. നൂഹ് നബി ഇസ്ലാം ഇബ്രാഹിം നബിയിലേക്ക് വിടുന്നു, ഇബ്രാഹിം നബി മൂസയിലേക്ക് വിടുന്നു, മൂസാ നബി അലൈഹി ഇസ്ലാം ഈസയിലേക്ക് വിടുന്നു എന്നൊക്കെയാണല്ലോ ഹദീസ് ഉള്ളത്. അപ്പോൾ അവസാനം ആരാണ് മുന്നോട്ട് വരുന്നത്? അനലഹ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുന മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആ കൃത്രിമ കേസറ്റിന്റെ ഉടമ തന്നെ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, ഇവിടെ ഷഫാഅത്ത് എന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല. കണ്ടില്ലേ കൂട്ടരെ, ആദം നബിയോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ എന്നുള്ള വേർഡ് ഹദീസിലുണ്ടോ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായത്തെ അഭ്യർത്ഥിക്കാനാണ്, വിളിച്ച് പ്രാർത്ഥിക്കാനാണ്, വിളിച്ച് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. ആദം നബിയേ, ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കണേ എന്ന് ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവനും ശേഖരനും അവനും രാമനും അള്ളാഹന്റെ ഭീഷണത്തിൽ ഒന്നാണെന്നാണ് ഒറിജിനൽ മുസ്ലിങ്ങൾ പഠിപ്പിച്ചത്. ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം അഹമ്മദ് ഹംബൽ, ഇമാം മാലിക് എന്നുള്ളവരൊക്കെ പഠിപ്പിച്ച അങ്ങനെയാണ്. എന്ത്? ആദം നബിയേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഇന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം കാഫറാണെന്നാണ് ആ ഈ മനുഷ്യൻ പറയുകയാണ്. കണ്ടില്ലേ, നമ്മൾ അവിടെ പോയിട്ട് ഇസ്തിഗാസ നടത്തുന്നില്ലേ ആദം നബിയോട്. എന്നിട്ടോ എടോ, നീ ഇസ്തിഗാസ ഇവിടെ നടത്തുന്നത് പറയുന്ന സൈസിലുള്ള ഇസ്തിഗാസയാണ് അവിടെ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാം എനിക്ക് കയ്യിലാന്ന് പറയോ? നിങ്ങളുടെ വിശ്വാസം എന്താണ്? മമ്പർത്തം നിങ്ങൾ കയ്യിലാന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മമ്പർത്തങ്ങൾക്കേ ഞാൻ പോയുള്ളൂ എന്നല്ലേ, അല്ലേ? അവൾ ആദം നബി എന്താ പറഞ്ഞത്? എന്നെ കൊണ്ട് കയ്യില മക്കളെ. എന്നിട്ടോ തൊട്ട ആൾക്ക് വിട്ടുകൊടുക്കുന്നു, അയാളും കയ്യിലാന്ന് പറഞ്ഞു അല്ലേ. ഒന്നാമത് അത്. രണ്ടാമത്, സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക, ഈ മരിച്ച ശേഷം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ തെളിവാക്കിയെടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ കള്ളുപിടിക്കൂലേ? ഇല്ലേ, സംശയമുണ്ടോ? സ്വർഗത്തിൽ നമ്മൾ കള്ളുപിടിക്കൂലേ? മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കടന്ന ഇൻഷാല്ലാ കടക്കട്ടെ, അള്ളാഹു നമുക്ക് കണ്ടുപിടിക്കാൻ സ്വർഗത്തിൽ അനുഗ്രഹിക്കട്ടെ. ആ വേർക്കും അല്ല പറഞ്ഞതാണ്. ആ കള്ളിനാളുള്ള നദികളും മുസ്ലിം ലോകമേ നിങ്ങൾക്ക് ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ല പറയുന്നു ഖുർആനിൽ. കള്ളിനാളുള്ള നദി, പക്ഷേ അത് നിങ്ങൾക്ക് ദുനിയാവിലുള്ള കള്ള് പോലെ ഇതുണ്ടാവില്ല, കറക്കം വരൂല. അങ്ങനെയുള്ള കള്ളാണ് സ്വർഗക്കള്ള്. അപ്പോൾ സ്വർഗത്തിൽ അവിടെ പരലോകത്തിൽ ശഫാഅത്ത് ഉണ്ട് എന്നതുപോലെ സ്വർഗത്തിൽ അവിടെ എന്തുണ്ട്? പരലോകത്തിൽ കള്ളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കള്ള് ഹലാലാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുദ്ധി ചോറുന്ന ബുദ്ധിയുള്ള ആളിത് പറയോ? അപ്പോൾ കേൾക്കുന്ന ആൾ കേസറ്റ് കേട്ടപ്പോ പെട്ടെന്ന് പേടിച്ചുപോയി. ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് മോലി സാബ് നിങ്ങളെ കേസറ്റ് കേൾക്കന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. നമ്മളിത് കേട്ട് മടുത്തിട്ട് അതുപോലത്തെ കരഞ്ഞു പറഞ്ഞ ആളാണിത്, അതുപോലത്തെ തോന്നി വാസം ചെറി മാസങ്ങൾ പറഞ്ഞ ആളാണ് നമ്മൾ. കാസർഗോട്ടോട് ചോദിച്ചു, ആഴ്ചകൾ ഈറ്റുണ്ടാക്കിയിട്ട് ടൗൺ പള്ളിയിലും എല്ലാ പള്ളികളിലും കാസർഗോഡിൽ ഇങ്ങനെയുള്ളതായ തട്ടിപ്പ് പറഞ്ഞു നടന്ന ആളാണ്. പക്ഷെ അന്ന് തട്ടിപ്പാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പെട്ടുപോയത് അപകടത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്താ പറയുന്നത്? അവിടെ ശഫാഅത്ത് ഉണ്ട് പോലും, അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇസ്തിഗാസ ചെയ്യാം. ഒന്നാമത്തെ തെറ്റെന്താണ്? അവിടെയുള്ളത് ശഫാഅത്താണ്, ഇസ്തിഗാസയല്ല, വിളിച്ചു പ്രാർത്ഥിക്കലല്ല. എന്നിട്ട് അവിടെ ശഫാഅത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എവിടെയോ അവിടെ നിനക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉൾക്കൊള്ളണമെങ്കിൽ ഇവിടെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ നീ ശേഖരനായി റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല. റസൂലുള്ളാഹി ശഫാഅത്ത് എനിക്ക് വേണമോ? എന്നാൽ നീ ഇവിടെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് അള്ളാഹുവിനോടല്ലാതെ. എന്നാൽ നമുക്ക് ഇവിടെ റസൂലുള്ളാഹി ശഫാഅത്ത് ഉൾക്കൊള്ളാം. അതൊന്ന്. രണ്ടാമത്, സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ അവിടെ നമ്മൾ ചെയ്യുന്ന രൂപമുണ്ടല്ലോ, എവിടെ? പരലോകത്തിൽ നമ്മൾ നൂഹ് നബി ഇസ്ലാം എടുക്കൽ, ആദം നബി ഇസ്ലാം എടുക്കൽ, ഇദ്രീസ് ഇബ്രാഹിം നബി ഇസ്ലാം എടുക്കൽ പോകുന്ന ഹദീസിലില്ലേ? ഇല്ലേ? പോകുന്നവരൊക്കെ മരിച്ച ആദം നബി എടുക്കൽ പോയിട്ട് ജീവിച്ചിട്ടുള്ളതായ ഉമ്മത്തികളാ പോകുന്നത്. അവിടെ ആദം നബി അഹ്റമിൽ മരിച്ചിട്ടാണത്. ചോദിപ്പ് ഈ പറയുന്ന ആളോട്, ഈ കേസറിന്റെ ഉടമയോടോ അല്ലാത്തവരോടും. ആദം നബി എടുക്കൽ നമ്മൾ പോകുമ്പോൾ ആദം നബി അവിടെ നമ്മുടെ ഉമ്മിൽ നിൽക്കുന്നുണ്ടായിരിക്കുമോ, അല്ല മരിച്ചു കിടത്തുന്നുണ്ടായിരിക്കുമോ? ആദം നബി അവിടെ ഉണ്ടാവും അല്ലേ, ജീവനോടുകൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ ജീവനോടുകൂടിയുള്ള ആദം നബിയോട് ആദം നബിന്റെ സന്തതികളായ നാം പോയിട്ട് ചോദിക്കുമെന്നാണ് ശഫാഅത്തിന്റെ ഹദീസിലുള്ളത്. എടോ, അതുപോലെയുള്ള ചോദ്യം ഇപ്പോൾ ഇവിടെയും അനുവദനീയമാണെന്ന് നാം പറയുന്നു, അഥവാ സുന്നികൾ, ഒറിജിനൽ സുന്നികൾ പറയുന്നു. ഇപ്പോഴും മദീനത്തപ്പള്ളിയുള്ള ഇമാമിനോട് പോയിട്ട് എനക്കും നിങ്ങൾക്കും പോയി പറയാം, അല്ലയോ ശേഖേ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറയാം. തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞു തന്നു പറഞ്ഞോളി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് പാടില്ല എന്നാരാ പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പോൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ ഇവിടേക്ക് തെളിവായിട്ട് ധരിക്കുക എന്നത് എന്താ പറയുന്നത്? വെഡ്ഡിത്തം എന്ന് പറയുമ്പോൾ ചീത്തയും നിങ്ങൾ മനസ്സിലാക്കരുത്. വെഡ്ഡിത്തം എന്ന വാക്കിന്റെ അർത്ഥം അറബി ഭാഷയിൽ ഹമാഖത്ത് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ പറഞ്ഞാൽ എന്നാണ്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് പറയാണ്, അള്ളാഹുവർക്ക് അറിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ വേറൊരു നിലക്ക് നമുക്ക് അങ്ങനെയുള്ള വിഭാഗത്തോട് സംസാരിക്കാനില്ല. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, അവർക്ക് അറിവ് നൽകട്ടെ, നമുക്കും അവർക്കുമെല്ലാം സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിലടി ഉറച്ച് ജീവിച്ച് സത്യത്തിന് വേണ്ടി പോരാടി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ചിലവർക്കൊക്കെ പ്രയാസമുള്ളത്, അത് പ്രയാസമൊക്കെ തീർക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും മടക്കി പറയുന്നു, എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ളതായ ആശയമല്ലല്ലോ പലരെയും നമ്മുടെ കുടുംബക്കാരിൽ കാണാറുള്ളത്. അപ്പോൾ അവരൊക്കെ പഴച്ചവരാണെന്നാണോ നാം പറയേണ്ടത്? ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ പലരും ഉടലെടുപ്പിക്കാറുള്ളതാണ്. ഏത്? നമ്മുടെ വാപ്പി ഉമ്മയൊക്കെ, നമ്മുടെ വലിയപ്പയും വലിയമ്മയൊക്കെ, കുറെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ചവരൊക്കെ ഇങ്ങനെയുള്ളതായ അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായതുകൊണ്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയവരല്ലേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തതായ വിഭാഗം പഴച്ചവരാണെന്ന് പറയേണ്ടി വരികയില്ലേ? ഈ ചോദ്യത്തിന് നിങ്ങൾ ആദ്യമായിട്ട് സ്വന്തം ബുദ്ധി കൊണ്ട് മറുപടി ഉണ്ടാക്കേണ്ടതാണ്. ഇത് ചോദിക്കേണ്ട ചോദ്യമല്ല. എന്തുകൊണ്ട്? നമുക്ക് സത്യമാണോ അസത്യമാണോ എന്നൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം ആൾക്കാരെ ആരൊക്കെ പിൻവച്ചിട്ടുണ്ട് ആരൊക്കെ പിൻവച്ചിട്ടില്ല എന്നതല്ല. നമുക്ക് സ്വർഗം വേണമോ? എന്നാൽ നാം ഈ സത്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ പിന്നിൽ നാം അത് നടക്കുക, മറ്റാരുടെ പ്രശ്നമോ? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പക്ഷേ അവർക്ക് നാം സത്യം മനസ്സിലാക്കാനുള്ള ചുറ്റുപാട് നമുക്കുണ്ടായതുപോലെ അവർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അള്ളാഹു അവർക്ക് നിർത്തു കൊടുക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് അള്ളാഹോട് പ്രാർത്ഥിക്കാം എന്ന് വെക്കാം എന്നല്ലാതെ അങ്ങനെ കുറെ വിഭാഗം തെറ്റിൽപ്പെട്ട് പോയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നാം സത്യം ഉൾക്കൊള്ളുന്നില്ല എന്നതിലേക്ക് നാം എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്, അത് വളരെ പഴച്ച ചിന്താഗതിയാണ്. അതിൽ നിന്നിട്ട് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പരമ്പര പറയുന്നതിൽ ജനങ്ങൾ പേടിക്കാറുണ്ട്. നിങ്ങൾ പരമ്പരയിൽ നിന്നും പേജാറുണ്ട് കേട്ടോ. പരമ്പര പറയാറുണ്ടല്ലോ ഇല്ലേ, ഞാൻ മുതൽ റസൂലുള്ളാഹിലേക്ക് 44-45 ഉസ്താദാണ് എന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പരമ്പര പറയുമ്പോ അല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ പിന്നിലല്ലേ നമ്മൾ അണിനിരക്കേണ്ടത്. അത് എല്ലാവർക്കും പറയാൻ പറ്റും. നിങ്ങൾ ധൈര്യ സമേതം എന്റെ ക്ലാസ്സിൽ വരുന്നവരായതുകൊണ്ട് നിങ്ങളും പറഞ്ഞോളി പറഞ്ഞോളി, നാളെ മുതൽ 42-ാമത്തെ നിങ്ങളുടെ ഉസ്താദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്, 1-ാമത്തെ ഉസ്താദ് അഷ്റഫ് മൗലവിയാണ്, 42-ാമത്തെ ഉസ്താദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. വേണമെങ്കിൽ സിൽസില ഈ കേസറ്റുകാരൻ പറയുന്നതിനേക്കാളും വളരെ റിക്കാർഡാക്കപ്പെട്ട അച്ചടിക്കപ്പെട്ട തീരടിക്കപ്പെട്ട സിൽസില അഷ്റഫ് മൗലവി മുതൽ റസൂലിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ആൾക്കാരുടെ പേര് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി തരാൻ വേണമെങ്കിൽ അതെല്ലാം നമ്മുടെ കൂടെയുണ്ട്. നാം അർത്ഥശൂന്യമായ അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉപ്പയില്ലാത്ത മക്കൾ എന്ന് പറയുന്നത് പോലെ അടിസ്ഥാനരഹിതമായ വിജ്ഞാനമല്ല നാം ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ താഴ്വരയിലുള്ളതായ ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ നിന്നിട്ട്, ജിബ്രീൽ ഇറങ്ങിയതായ നാട്ടിൽ നിന്നിട്ട്, ലോകത്തിലേക്കെല്ലാം എൽമെത്തുന്നതിന് മുമ്പ് എൽമിറങ്ങിയ നാട്ടിൽ വെച്ചിട്ടാണ് നാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് അടിസ്ഥാനമായ കാര്യമേ നാമും പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ പരമ്പര പറഞ്ഞിട്ട് ആരും പേടിക്കുകയോ അത് കേട്ട് ആരും പേടിച്ചു പോവുകയോ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെയും നമ്മയും ഹിദായത്തിലാക്കട്ടെ. അതെ, നാം പറഞ്ഞു വരുന്നത് ശുഹദാക്കളുടെ പ്രത്യേകതയാണ്. ശുഹദാക്കളുടെ പ്രത്യേകതയിൽ നാം കേട്ടു, ഒരു വ്യക്തിക്ക് 70 പേർക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം പരലോകത്തിൽ ഒരു ഷഹീദിന് ലഭിക്കുന്നതാണ് എന്നത്. പിന്നെ അതുപോലെ തന്നെ ഷഹീദിന്റെ ആദ്യത്തെ ചോര അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നിട്ട് ഒലിക്കുമ്പോൾ ആദ്യത്തെ തുള്ളിയുണ്ടല്ലോ, അതേ നിമിഷത്തിൽ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. കടമൊഴിച്ച് കടം ഷഹീദിന്റെ പാപങ്ങളിൽ പൊറുക്കപ്പെടുന്നതിൽ പെട്ടതായിട്ട് ഹദീസിൽ കാണുന്നില്ല. അതുപോലെ തന്നെ ഷഹീദായ മനുഷ്യൻ ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അവൻ സ്വർഗത്തിൽ നേടാൻ പോകുന്നതായ അവന്റെ പാർപ്പിടത്തെ ബ്രഹ്മാർമ്മ്യത്തെ പൂന്തോപ്പിന് അവൻ അള്ളാഹു നൽകാൻ വേണ്ടി തീരുമാനിച്ചതായ ആ പ്രതാപത്തെ മനുഷ്യൻ ആദ്യത്തെ നിമിഷത്തിൽ തന്നെ അവൻ സ്വർഗത്തിൽ നേടാൻ പോകുന്നതായ അവന്റെ ആ പാർപ്പിടത്തെ രമ്യഹർമ്യത്തെ പൂന്തോപ്പിനെ അവൻ അള്ളാഹു നൽകാൻ വേണ്ടി തീരുമാനിച്ചതായ ആ പ്രതാപത്തെ, ആ നേട്ടത്തെ, ആ നാടിനെ, ആ ലോകത്തെ അവൻ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കും. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഷഹീദാകുന്ന അയാളുടെ പ്രത്യേകതയാണിത്, അതേ നിമിഷത്തിൽ 100-ൽ അവൻ കടക്കാൻ പോകുന്ന വീട് കണ്ടുകഴിഞ്ഞു എന്നർത്ഥം. അതുപോലെ തന്നെ ഫസഅൽ അക്ബർ എന്ന് പറയുന്ന പരലോകത്തിലുള്ളതായ വിഷമം ഷഹീദിനുണ്ടാവുന്നതല്ല. പരലോകത്തിലുള്ള ഒരു പ്രളയമുണ്ടല്ലോ ഇല്ലേ, പ്രളയമുണ്ടായതുകൊണ്ടാണല്ലോ അമ്പ്യാക്കന്മാരുടെ കിളക്ക ശഫാഅത്തിന് ഓടുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവസാനം പലരും അവിടെ ആഗ്രഹിച്ചു പോകും. ഈ മഹ്ശർ എന്ന് പറയുന്നതായ അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷയാണ് മഹ്ശർ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്നതായ, പണ്ട് ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ പറയപ്പെട്ടിരുന്നത് 9,30,00,000 നാഴിക പ്രകാശനാഴിക അകലെ നിൽക്കുന്നതാണ് സൂര്യനെന്നാണ്. ഇപ്പോൾ അതിലും കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു ആലം, ഏതായാലും ഇരിക്കട്ടെ, ഇത്രയും ദൂരെയാണെന്ന് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നതായ ആ സൂര്യനെ നമ്മുടെ ഏറ്റവും താഴെ ഒരു മീലെന്നാണ് ഹദീസിൽ കാണുന്നത്, ഒരു നാഴികയെന്നും അർത്ഥം വെക്കാം. അത്രയും അടുത്ത് താഴ്ത്തപ്പെടുന്ന ലോകമാണ്. ആ ലോകത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്ന് ഗോചരമാക്കാൻ കോലപ്പെടുത്താൻ സാധിക്കാത്തതായ ഒരു പ്രളയവും ഒരു അന്തരീക്ഷവുമായിരിക്കും. അവിടെ വേർപ്പൊലിക്കുമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, വേർപ്പിൽ കുളിക്കുമെന്നാണ്. വേർപ്പൊലിക്കുമെന്നല്ല, പിന്നെ വേർപ്പിൽ കുളിക്കും. വേർപ്പ് അരവരെ കത്തിപ്പ് വരെ, ചിലവര് വേർപ്പിൽ തന്നെ വേർപ്പാകുന്ന സമുദ്രത്തിൽ മുഴുകിക്കാണും. അങ്ങനെയുള്ള സ്ഥലമാണ് മഹ്ശർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രളയത്തിന്റെ പേരാണ് അൽ ഫസഉൽ അക്ബർ. അങ്ങനെയുള്ള ഫസഉൽ അക്ബർ ആർക്കുണ്ടാവുകയില്ല. ഇസ്ലാമിന് വേണ്ടി ഷഹീദായതായ, ആത്മാർത്ഥമായിട്ട് അള്ളാഹുക്ക് വേണ്ടി ശരീരത്താഹൂതി ചെയ്ത ശുഹദാക്കൾക്കുണ്ടാകുന്നതല്ല. അവന്റെ തലയിടമീതെ പല ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രത്യേക കോലത്തിൽ വരുമ്പോൾ എല്ലാവർക്കും ഉള്ള കോലമല്ല ശോതാക്കളുടെ കോലം. പിന്നെയോ ഒക്കാറെന്ന പേരിലൊരു പ്രത്യേക കിരീടം അവരുടെ തലയിടമീതെ ഉണ്ടായിരിക്കും പല ലോകത്തിൽ മഹ്ശറയിൽ. അത് ശോതാക്കൾക്ക് മാത്രമുള്ളതാണ്. ശോതാക്കൾ തലയുടെ മീതെ വെക്കപ്പെടുന്നതായ ആ കിരീടമുണ്ടല്ലോ, ആ കിരീടത്തിന്റെ മീതെ ഉള്ളതായി ആ പൂത്ത് മാണിക്കം, ആ മാണിക്കം അതെ ആ വിലവധിക്കാത്തെന്ന് പറയാറുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയുന്നു ഷഹീദിന്റെ തലയുടെ മീതെ ഉള്ളതായ കിരീടത്തിന്റെ മീതെ നിൽക്കുന്നതായി ആ കൂത്തിന്റെ പ്രത്യേകത, ഖൈറും മിനദ്ദുനിയാവു മാ ഫീഹാ, ദുനിയാവിനേക്കാളും അതിലുള്ള സർവ്വാനുഗ്രഹങ്ങളേക്കാളും ഉത്തമമാണ് ആ മാണിക്കം. അത്രയും നല്ല സാധനമാണ് അദ്ദേഹത്തിന്റെ കിരീടത്തിന്റെ മീതെയുള്ള ആ കൂത്ത് മാത്രം. പിന്നെ കിരീടത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ശുഹദാക്കൾക്ക് അള്ളാഹു പരലോകത്തിൽ നൽകാൻ വേണ്ടി തയ്യാർ ചെയ്തു വെച്ചതാണെന്ന് ഹദീസിൽ കാണുന്നു. എന്നാൽ ഏത് സ്വർഗമാണെന്ന് മനസ്സിലായില്ല. സ്വർഗം പലതും ഉണ്ടല്ലോ അല്ലെ, പലരും പല സ്വർഗത്തിൽ പോകും, പലർക്കും പല വാതിലുകളുമുണ്ട് എന്നൊക്കെ നാം ഇവിടെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മു ഹാരിസ ബിൻ സുറാഖ, ഉമ്മു ഹാരിസ, ഹാരിസ ബിൻ സുറാഖ ആരാണെന്നറിയാമോ? നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ട് ബദർ യുദ്ധത്തിൽ ഷഹീദായതായ 14 പേർ. ആ 14 പേരുടെ പേര് ബദർ പോർക്കളം ഇപ്പോൾ കബർസ്ഥാനമായിട്ട് അവിടെ പോർക്കളത്തിന്റെ അകത്തുണ്ട്. ആ ബദർ പോർക്കളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മെയിൻ ഗേറ്റിന്റെ പുറത്ത് ബലദിയയുടെ വകയിൽ ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മന്ദർ കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോ പൊളിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്, വികസന ആവശ്യാർത്ഥം. അതിന്റെ മീതെ ഞാൻ വായിച്ചതായി ഓർക്കുന്നു. അതെന്തിനാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാതെ ഇത് ബദരീങ്ങളുടെ പേരൊക്കെ എവിടെയാണ്? ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിൽ 14, അതിൽ നിന്നിട്ട് 14-ാമത്തെ പേര് അവിടെ ഷഹീദായ ആളല്ല, ഉബൈദ റളിയല്ലാഹു തആല വഴിമധ്യ വെച്ചിട്ട് ഷഹീദായ ആളാണ്. 13 ആളാണ് അവിടെ ഷഹീദായിട്ടുള്ളത്. അങ്ങനെ അവിടെ ഷഹീദായതായ ശുഹദാക്കളിൽ ഒരാളുടെ പേരാണ് ഹാരിസത്ത് ബിൻ സുറാഖ എന്ന്. ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉമ്മു ഹാരിസ വന്നിട്ട് ചോദിച്ചു, അല്ലയോ റസൂലേ, എന്റെ മകൻ എവിടെയാണെന്നറിഞ്ഞില്ല. അവിടെ ഇസ്ലാമിൽ ആദ്യമായിട്ട് ചെയ്തതാണല്ലോ, പുത്തനാണ്, മുമ്പിങ്ങനെ കേട്ട് പരിചയമില്ല. ഇസ്ലാമിന് വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധമാണെന്ത്? ബദർ യുദ്ധം. ആദ്യമായിട്ട് ഷഹീദ ശുഹദാക്കളുടെ പേരുകൾ ഇസ്ലാമിന് വേണ്ടി കഴുത്ത് മുറിച്ചു കൊടുക്കുക, ശരീരത്തെ ആഹുതി ചെയ്യുക എന്ന സംഭവം മുമ്പ് കൂടുതലെന്ന് കേട്ട് പരിചയമില്ലാത്തത് കൊണ്ട്, പുത്തനായതുകൊണ്ട് ആ മഹദി വന്നിട്ട് ചോദിക്കുന്നു, റസൂലേ എവിടെയാണ് ഞങ്ങളുടെ മക്കൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്ത്രീ ചോദിച്ച ചോദ്യം, അവർ അപകടത്തിലായിരിക്കുമോ, സ്വർഗത്തിലായിരിക്കുമോ, അതല്ല വേറെ വല്ല സ്ഥലത്തുമായിരിക്കുമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ സ്വർഗത്തിലാണ്. പക്ഷേ സ്വർഗങ്ങൾ പലതാണ്, പക്ഷേ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്വർഗവും ഏറ്റവും സ്റ്റാൻഡേർഡ് കൂടിയ സ്വർഗവുമാണ് അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്, ബദരീങ്ങൾക്ക്, ശുഹദാക്കൾക്ക്. അതേതാണ്? ഇന്നഹാ ജിനാനും ഫിൽ ജന്ന വ ഇന്നഹാ അൽ ഫിർദൗസുൽ അഅലാ. ജന്നത്തുൽ ഫിർദൗസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ ഫിർദൗസുൽ അഅലാ, ഉയർന്ന സ്റ്റാൻഡേർഡുള്ള സ്വർഗത്തിന്റെ പേരാണ് ഫിർദൗസ്. അതാണ് ശുഹദാക്കൾക്ക് അല്ലാഹു തയ്യാർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. റവാഹുൽ ബുഖാരി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ ഈ കേട്ടത്. ഇനി ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ വിചാരിച്ച സബ്ജക്ട് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ഉദ്ദേശിച്ച വിഷയം ഇതല്ല. പക്ഷെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത് പരിപൂർണമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിന്റെ പരിപൂർണത ഞാൻ ഇന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകൾ. സ്ത്രീകൾക്ക് യുദ്ധം വേണമോ ഇല്ലേ? അള്ളാഹുന്റെ വഴിയുള്ള യുദ്ധങ്ങളാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. യുദ്ധത്തിനുള്ളതായ മാർഗങ്ങൾ, അതിന്റെ എല്ലാ വിജ്ഞാനങ്ങൾ വിശദമായ രൂപത്തിൽ പഠിക്കൽ അനിവാര്യമാണ്. സ്ത്രീകൾ യുദ്ധം ചെയ്യണമോ വേണ്ടേ, നിർബന്ധമാണോ അല്ലേ, ഈ വിഷയം ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നമ്മുടെ സ്ഥിരമായി ഇവിടെ നടക്കാറുള്ളതായ സ്ത്രീകൾക്കുള്ള അഥവാ ഫാമിലി ക്ലാസ്സിൽ ഞാൻ ഇൻഷാ അള്ളാ വാഗ്ദാനമാണ്, ഈ വിഷയം ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കും. കാരണം അവരെയും ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ട് ആയിഷാ റളിയല്ലാഹു തആല പറയുകയാണ്, ബുഖാരിയിലും മുസ്ലിമിലുമെല്ലാമുള്ള സഹീഹായ ഹദീസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ജിഹാദ് വേണമോ റസൂലേ എന്ന്? നിങ്ങളെല്ലാം പല പ്രത്യേകതകൾ നേടുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ജിഹാദ് ചെയ്യട്ടെ, യുദ്ധം ചെയ്യട്ടെ, പുറത്തുള്ള വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യുത്തരം നൽകി, ഞങ്ങൾക്ക് ജിഹാദുണ്ടോ റസൂലേ, അഥവാ നിർബന്ധമുണ്ടോ റസൂലേ എന്ന ചോദ്യത്തിന്, അതെ നിങ്ങൾക്ക് ജിഹാദുണ്ട്, പക്ഷേ ഖിതാലില്ലാത്ത ജിഹാദാണ്. എന്ന് പറഞ്ഞാൽ വാള് പിടിച്ചിട്ട് പോരാട്ടമില്ല, മത്സരമില്ല, മത്സരമില്ലാത്ത ജിഹാദാണ്. ആ ജിഹാദ് ഏതാണ്? അൽ ഹജ്ജ് വൽ ഉംറ, സ്ത്രീകൾക്കുള്ള ജിഹാദ് ഹജ്ജും ഉംറയുമാണ്. നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യുത്തരം നൽകുന്നു. അപ്പോൾ സ്ത്രീകൾക്കുള്ള ജിഹാദ് ഹജ്ജും ഉംറയും ആണ് എന്ന് ഈ ഹദീസിൽ നിന്നിട്ടും ഇതുപോലെ ധാരാളം ഹദീസുകൾ കാണാം. സഹീഹുൽ ബുഖാരിയിലും അതുപോലെ ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും മറിച്ച് നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നിട്ടെല്ലാം ഇതേ മറുപടി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വിധികൾ വിശദമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ലേഡീസ് ക്ലാസ്സിൽ പറഞ്ഞ വിഷയമായിരുന്നു, നമ്മുടെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയാത്തതുമാണ്. അസ്മാഉ ബിൻതി യസീദ് സക്കൻ എന്ന ഒരു മഹദി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ദിവസത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഹസീബത്തുൻ നിസാ എന്നവർക്ക് പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ വാഫിദത്തുൻ നിസാ, സ്ത്രീകളുടെ പ്രതിനിധി. സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് അസ്മ ബിൻതി യസീദ് സക്കൻ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വെച്ചിട്ട് ഒരു അവസരത്തിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അവർ പറഞ്ഞു, ബിഅബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും എന്റെ വാപ്പയും നിങ്ങൾക്ക് ഞാൻ പ്രായശ്ചിത്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. അനവാഫിദത്തുൻ നിസാ, ഞാൻ സ്ത്രീകളുടെ, മുസ്ലിം ലോക സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് അവർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവർ തുടരുന്നു, ഇന്നല്ലാഹു അസ്സ വജല്ല ബഅസ കൈല ദിജാലി വന്നിസായി കാഫ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ലോക മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണല്ലോ റസൂലേ, എല്ലാവർക്കും ഒരുപോലെ നിയോഗിച്ച റസൂലാണല്ലോ നിങ്ങൾ. അതെ, നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ നാഥനാകുന്ന റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ടും ഇതാ ഞങ്ങൾ പട്ടാങ്ങാക്കി പുരുഷന്മാരെ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിരിക്കുകയാണ് റസൂലേ. ഞങ്ങളാണെങ്കിൽ മാഷറന്നിസ, സ്ത്രീകളുടെ സമൂഹമുണ്ടല്ലോ, ഈ സ്ത്രീ സമൂഹത്തെ കുറിച്ചെടുത്തോളം പല പ്രശ്നങ്ങൾ അവർക്കുണ്ട് പറയാൻ നിങ്ങളോട്. അത് പറയാൻ വേണ്ടി അവരുടെ പ്രതിനിധിയായിട്ട് അവരുടെ പ്രാതിനിധ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സംസാരിക്കുന്നത് റസൂലേ. മഹ്സൂറാത്തും, അവരാണെങ്കിൽ മഹ്സൂറാത്തും മസ്സൂറാത്തും ഉപയോഗിക്കുമോ മുക്തീഷാവാസിക്കും, അവരുടെ വീടുകളിൽ പുരുഷന്മാരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാൻ വേണ്ടി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, അവരുടെ കുട്ടികളെ വളർത്താൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി, അവരുടെ ശഹവത്തുകൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിന്റെ അകത്ത് ജീവിക്കുന്ന വിഭാഗമാണല്ലോ ഞങ്ങൾ അഥവാ സ്ത്രീകൾ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാന്തും മാഷറിജാൽ, നിങ്ങളാണെങ്കിൽ പുരുഷന്മാരുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഫുള്ളിൽത്തും അലീന, ഞങ്ങളെക്കാളും നിങ്ങൾക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ടല്ലോ റസൂലേ. റസൂലും സഹാബത്തുമെല്ലാം അവിടെ ഇരുന്ന് കേൾക്കുന്നു. റസൂലിന്റെ രൂപത്തെക്കുറിച്ച് സഹാബാക്കൾ പറയുന്നു, വളരെ ശ്രദ്ധ ചെലുത്തിയും കൊണ്ടാണ് റസൂൽ അവരുടെ വാക്കുകൾ കേൾക്കുന്നത്. ആരുടെ? അസ്മാഉ ബിൻതി യസീദ് സക്കൻ റളിയല്ലാഹു തആല അൻഹയുടെ ശബ്ദം, അവരുടെ പ്രസംഗം. അവർ തുടരുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെക്കാളും പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ബിൽ ജുമഅഇ, നിങ്ങൾ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. കൃത്യമായിട്ട് സ്ത്രീകൾ അങ്ങനെ പങ്കെടുക്കാൻ പരിശ്രമിച്ചാൽ തന്നെ സ്ഥിരമായിട്ട് പങ്കെടുക്കാൻ പറ്റുകയില്ല. ഹൈറ് വരുന്നു, നിഫാസ് വരുന്നു, കുട്ടികളുടെ പ്രശ്നം വരുന്നു, രോഗം വരുന്നു, എന്തെല്ലാം പ്രശ്നം കാരണത്താൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നമസ്കാരത്തിനോ ജുമാ നമസ്കാരത്തിനോ പുരുഷന്മാര് പങ്കെടുക്കും പോലെ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ സാധിക്കാറില്ലല്ലോ റസൂലേ. അതുപോലെ തന്നെ നിങ്ങളാണെങ്കിൽ രോഗികളെ നിങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് രോഗികളുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു. ഷുഹൂദുൽ ജനാഇസി മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയിട്ട് മരിച്ച വീടുകളിലേക്ക് നിങ്ങൾ പോകുന്നു, മയ്യത്ത് നമസ്കാരം നടത്തുന്നു, പരിപാലനത്തിൽ പങ്കെടുക്കുന്നു, മയ്യത്തിൽ കൊണ്ടുപോകുമ്പോൾ ഖബറിലേക്ക് നിങ്ങൾ പോകുന്നു, ഖബറടക്കുന്നു. പരിപാലനം എന്ന പേരിൽ ഉൾക്കൊള്ളുന്ന എല്ലാമെല്ലാം പുരുഷന്മാരാകുന്ന പുരുഷ സമൂഹമാകുന്ന നിങ്ങൾ ചെയ്യുന്നു. അതെല്ലാം സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. പ്രത്യേകതകൾ ഒന്നും തന്നെ. വൽഹജ്ജു ബഅദൽ ഹജ്ജ് നിങ്ങൾ പലപ്പോഴും ഞങ്ങളെക്കാളും കൂടുതൽ കൊല്ലം പ്രതി ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴെങ്കിലും ചെയ്താലായി എന്നല്ലാതെ പുരുഷന്മാർ ചെയ്യാറുള്ളത് പോലെ കൊല്ലം പ്രതി ചെയ്യാറില്ല. ഈ വാക്ക് ഇവിടെ താമസിക്കുന്ന സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതാണ്, മറ്റതെല്ലാം ലോക മുസ്ലിം സ്ത്രീകളെ ബാധിക്കുന്നതാണ്. മക്ക മദീന സ്ത്രീകളെ ബാധിക്കുന്ന വാക്കാണിത്. ഇവിടുന്ന് പറയുന്നത് കൊണ്ട് നാം ജീവിക്കുന്ന മദീനയിൽ നിന്നത്തെ മഹദിയായ ഈ വാക്ക് പറയുന്നത് കൊണ്ടാണ് ഹജ്ജ് പറഞ്ഞത്. അവർ തുടർന്നു, വാസുലുമിൻദാരിക്ക നിങ്ങൾ ഈ കേട്ടതിനേക്കാളും കൂടുതൽ പ്രസംഗിക്കുകയാണ് റസൂലുള്ളാഹി ഹദ്റത്തിൽ വെച്ചിട്ട് അസ്മാ അല്ലാഹു റസൂലും സഹാബാക്കളും കേൾക്കുന്നു. അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ഞങ്ങളെല്ലാവരും ചെയ്യാത്തതൊന്നും നിങ്ങൾ ചെയ്യാറുണ്ട്. അതെന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ പോർക്കളത്തിൽ പോയിട്ട് നിങ്ങൾ പോരാടിയും കൊണ്ട് ഷഹീദാവാൻ വേണ്ടിയും യുദ്ധം ചെയ്യാൻ വേണ്ടിയും ഉള്ളതായ ഒരു പ്രത്യേക സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അല്ലാഹു പുരുഷ സമൂഹമേ നിങ്ങൾക്കുണ്ടായി ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ അതില്ലല്ലോ റസൂലേ. പറയുന്നത് റസൂലിനോടാണെങ്കിലും കേൾക്കുന്നത് സഹാബാക്കളും റസൂലും ഒരുപോലെയാണ്. നിങ്ങൾ നിന്നിട്ടുള്ള ഒരു പുരുഷൻ മുജാഹിദൻ, നിങ്ങൾ നിന്നിട്ടുള്ള ഒരു പുരുഷൻ ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ യുദ്ധം ചെയ്യാനോ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തുകളെ ഞങ്ങളാണല്ലോ റസൂലെ പുരുഷന്മാരെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുവാപക്കും നിങ്ങളുടെ വസ്ത്രത്തെ നെയ്യലും ഞങ്ങളാണല്ലോ. നിങ്ങൾക്ക് ഇനി ഹജ്ജ് ചെയ്ത ശേഷം ഉംറ ചെയ്ത ശേഷം യുദ്ധം ചെയ്ത ശേഷം വന്നിട്ട് ഉപയോഗിക്കാനുള്ള വസ്ത്രവും നെയ്തുണ്ടാക്കൽ ഞങ്ങളാണ്. കേൾക്കണം, തൊഴില് സമ്പ്രദായം, തൊഴിൽ പഠിക്കാനുള്ളതായ ആ പ്രാക്ടീസ് പണ്ട് തന്നെ അവർ ചെയ്യാറുണ്ടായിരുന്നു മദീനയിൽ. അവരിവിടെ തൊഴിൽ ചെയ്തിട്ട് പ്രാക്ടീസാക്കലായിരുന്നു. സാമ്പത്തിക ശേഷി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, വീട്ടിൽ അവർക്ക് തൊഴിലുണ്ട്. അവർ ഫിലിം നോക്കാറില്ല, ഫിലിം ഇല്ലാത്തത് കൊണ്ടല്ലേ അല്ല. അവിടെ ഉണ്ടാക്കാം അവർക്ക് ജാരിയാത്തുകളും റോക്ക് ആൻഡ് റോളിന്റെ ഉടമകളും തപ്പുമുട്ടുന്നവരും റോക്ക് ആൻഡ് റോൾ ഇത് മ്യൂസിക്കും ഹാർമോണിയങ്ങളും ചെയ്യുന്നവരും അള്ളാഹു റസൂലിന്റെ കാലത്തിലുണ്ട്, താബിഈങ്ങളുടെ കാലത്തിലുണ്ട്, സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ട്. ഇതിനേക്കാളും പുരോഗതി പ്രാപിച്ചിട്ടില്ലെങ്കിലും അന്നത്തെ കാലഘട്ടത്തോട് യോജിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുകയില്ലായിരുന്നു അറബികളിലും അനറബികളിലും. പണ്ട് കാലഘട്ടങ്ങളിൽ റോക്ക് ആൻഡ് റോൾ നടത്തലോ അല്ലെങ്കിൽ പാട്ട് പാടലോ പാട്ട് കച്ചേരി നടത്തലോ അല്ലെങ്കിൽ എരുമരാഗങ്ങളും കഴുത രാഗങ്ങളും നടത്താൻ വേണ്ടി മുന്നോട്ട് വരലോ അങ്ങനെയുള്ളതായ മേഖലകളിൽ ആ സ്റ്റേജുകളിലോ അങ്ങനെയുള്ള രംഗങ്ങളിലോ വരലോ ആരായിരുന്നു? അടിമ സ്ത്രീകൾ മാത്രം. ചരിത്രത്തിന്റെ താളുകൾ മുസ്ലിം ചരിത്രമാവട്ടെ, അമുസ്ലിം ചരിത്രമാവട്ടെ, റോമൻ ചക്രവർത്തിമാരുടെ ഹിസ്റ്ററി ആവട്ടെ അല്ലെങ്കിൽ പേർഷ്യൻ ചക്രവർത്തിമാരുടെ ഹിസ്റ്ററി ആവട്ടെ, പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർ ആണത്വമുള്ള ഒരു പെൺകൂസന്മാരായി മാറുന്നത് പോലെ പാട്ട് കച്ചേരിയിലേക്കോ മ്യൂസിക് കോളേജുകളിലേക്കോ ഹാർമോണിയ മദ്രസ പഠിപ്പിക്കുന്ന മദ്രസകളിലേക്കോ പുരുഷന്മാർ പോകുന്ന പദ്ധതികൾ പണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല. സ്ത്രീകളിൽ നിന്നിട്ട് അടിമ സ്ത്രീകളിൽ മാത്രം പരിമിതമായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ. ഇന്ന് അത് ആര് ചെയ്യുന്നു? പുരുഷന്മാരും. അപ്പൊ ഇത് സ്വാതന്ത്ര്യം ഉള്ളവർ മാത്രമല്ല, ഹുർറെന്ന് പറഞ്ഞാൽ സ്വതന്ത്രന്മാർ അല്ലേ എന്ന് പറഞ്ഞാൽ അടിമകളല്ലാത്തവർ, അടിമകളല്ലാത്തവർ മാത്രമെന്നല്ല പുരുഷന്മാരും ചെയ്തു വരികയാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഇത് പണ്ടുണ്ടായിരുന്നില്ല. ആ മഹദി കൂട്ടിച്ചേർക്കുന്നു, അല്ലയോ റസൂലെ, നിങ്ങളും നിങ്ങളെപ്പോലത്തെ പുരുഷന്മാരും യുദ്ധം ചെയ്യാൻ പോയാൽ, ഹജ്ജ് ചെയ്യാൻ പോയാൽ, അതുപോലെ തന്നെ ഉംറ ചെയ്യാൻ പോയാൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് സംരക്ഷണം ഞങ്ങൾ നൽകുന്നു, നിങ്ങളുടെ മക്കളെയും കുട്ടികളെയും സംരക്ഷിക്കലും അവരെ വളർത്തലും ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങളെ നെയ്യുക എന്ന ജോലിയും ഞങ്ങൾ ചെയ്യുന്നു. എന്നിട്ടോ പിന്നെ അവരുടെ ചോദ്യം എന്താണ്? പ്രസംഗ സമാപനത്തിൽ അഫനുഷാരിക്കും ബിൽ അജ്രി, നിങ്ങളോട് നിങ്ങൾ ചെയ്യാറുള്ളതായ ഈ വിശാലമായ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചതായ അമലുകൾ ഉണ്ടല്ലോ, പ്രത്യേകതകൾ ഞങ്ങളേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയതായ പ്രത്യേകതകൾ ഉണ്ടല്ലോ, ആ പ്രത്യേകതകൾ മുഖേന നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതായ അജ്ർ ഉണ്ടല്ലോ പ്രതിഫലം, ആ പ്രതിഫലത്തിൽ ഞങ്ങൾ പങ്കാളികളാവേണ്ടതില്ലേ, ഞങ്ങൾക്കും വേണ്ടേ നിങ്ങളെപ്പോലെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്, അങ്ങനെയുള്ള ആഗ്രഹം ഞങ്ങൾക്കുമില്ലേ റസൂലേ. അസ്മാ ബിൻതി യസീദ് തക്കൻ, ലോക മുസ്ലിം സ്ത്രീകൾക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന സ്ത്രീകൾക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായ ചോദ്യം ഇവിടെ വെച്ചിട്ട് മദീനയിൽ മദീന യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഇസ്ലാമിന്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ആദ്യത്തെ പാർലമെന്റിൽ വെച്ചിട്ട് ആദ്യത്തെ അസംബ്ലിയിൽ വെച്ചിട്ട് ചോദിക്കുകയുണ്ടായി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രസംഗം സമാപിച്ചതോടുകൂടി സഹാബാക്കളിലേക്ക് ശരീരം മുഴുവനും തിരിച്ചു എന്നാണ് ഹദീസിൽ കാണുന്നത്. ശരീരം മുഴുവനും സഹാബാക്കളിലേക്ക് തിരിച്ചിട്ട് സഹാബാക്കളോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബാക്കളെ, ദീനിന്റെ കാര്യങ്ങളിൽ ചോദിച്ച കൂട്ടത്തിൽ ഇത്രയും അർത്ഥവത്തായതായ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ളതായ ഒരു ചോദ്യം ഉന്നയിച്ചതായ ഒരു ചോദ്യത്തിന്റെ ഉടമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പ്രത്യുത്തരം നൽകുന്നു, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഒരു കൽപ്പുണ്ട് എന്ന വിശ്വാസം പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മറുപടി കേട്ടില്ലേ, മറുപടി കേട്ടില്ല. എന്താണ് മറുപടി? ഇത്ര കൽപ്പുള്ള സ്ത്രീകൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ട് പോലുമില്ല എന്ന് സഹാബാക്കൾ മറുപടി നൽകിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്ത്, അല്ല, ചില സ്ത്രീകൾ ചില പുരുഷന്മാരെക്കാളും നല്ലവരുണ്ടായിരിക്കാം, ചില സ്ത്രീകൾ ചില പുരുഷന്മാരെക്കാളും നല്ലവരുണ്ടായിരിക്കാം, സ്ത്രീകളെ നാം താഴ്ത്തിക്കാണാൻ പാടുള്ളതല്ല. അതെ, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയതായ ഗ്രേഡ് നാം നൽകണമെന്നതിന്റെ അർത്ഥം എന്തല്ല, അവർ പ്രതിഫലത്തിൽ നമ്മെ പോലെയല്ല എന്നാരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാനും നിങ്ങളും അഞ്ചൊപ്പ് നമസ്കരിച്ചാൽ കിട്ടുന്ന അതേ കൂലിയാണ് ഒരു സ്ത്രീ അഞ്ചൊപ്പ് നമസ്കരിച്ചാൽ കിട്ടുക. ഒരു മുസ്ലിം പുരുഷന്മാർ ചെയ്യുന്നതായ അതേ അമല് സ്ത്രീ ചെയ്താൽ അതേ കൂലി അവർക്ക് കിട്ടുന്നു. പ്രതിഫലത്തിൽ അള്ളാന്റെ അടുക്കൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇവിടെ പ്രത്യേക ഡ്യൂട്ടികൾ നിർവഹിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കോലത്തിൽ പുരുഷന്മാരെ സൃഷ്ടിച്ചു, ഒരു പ്രത്യേക കോലത്തിൽ സ്ത്രീകളെ സൃഷ്ടിച്ചു. സ്ത്രീകൾക്കുള്ള കോലത്തിലും അവരുടെ ചുറ്റുപാടിനും അവരുടെ ആ പ്രത്യേക പ്രകൃതിക്കും യോജിച്ച രൂപത്തിലല്ലാതെ അവർ ജീവിക്കാൻ പാടില്ല എന്ന ആ തീരുമാനം പ്രകൃതി തീരുമാനം അല്ലാന്റെ തീരുമാനമാണ്. സ്ത്രീകളെ കൊണ്ടല്ലാതെ പുരുഷന്മാരെ കൊണ്ട് പ്രസവിക്കാൻ പറ്റുകയില്ല, സ്ത്രീകളെ കൊണ്ടല്ലാതെ പുരുഷന്മാരെ കൊണ്ട് മുലകൂട്ടാൻ പറ്റുന്നതല്ല, സ്ത്രീകളെ കൊണ്ടല്ലാതെ പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകൾ ചെയ്യുന്നതായ പല ഡ്യൂട്ടികളും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നതുപോലെ തന്നെ പുരുഷന്മാരെ കൊണ്ടല്ലാതെ സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാർ ചെയ്യുന്നത് ചെയ്യാൻ പാടുള്ളതും അല്ല. അതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹു നൽകിയതായ പ്രത്യേക അലാമത്തുകളുണ്ട്. ആ അലാമത്തുകളും ആ അഡ്രസ്സുകളും ആ അടയാളങ്ങളും പുരുഷന്മാർക്കുണ്ടാവണം. പുരുഷന്മാരുടേത് സ്ത്രീകൾക്കുണ്ടായിരിക്കണം, സ്ത്രീകളുടേത് പുരുഷന്മാരുടേത് ഇരവ് വാങ്ങരുത്. സ്ത്രീകളുടേത് ഇരവ് വാങ്ങാൻ പാടില്ല പുരുഷന്മാരും. വിശദീകരണം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, അഫനുഷാരിക്കും ഫിൽ അജർ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയുള്ളതായ നല്ല ചോദ്യം നിങ്ങൾ കേട്ടിരുന്നു വല്ലവരിൽ നിന്നിട്ട്. സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്ര നല്ല മറുപടി നൽകാനുള്ള കഴിവ് കൽപ്പ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുമെന്ന് വരേക്കും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല റസൂലെ എന്നാണ്. ഇനി നിങ്ങൾ മറുപടി കേൾക്കുക റസൂലുള്ളാഹിയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിക്ക് മറുപടി നൽകുന്നു, അല്ലയോ ചോദിച്ചവളെ കേൾക്കൂ. മുഖം അവിടെ നിന്ന് തിരിച്ചു ഈ സ്ത്രീയുടെ ഭാഗത്തിലേക്ക് മുഖം. ആ സ്ത്രീ പർദയുടെ പിന്നിൽ നിന്നിട്ട് ചോദ്യം, പർദയുടെ പിന്നിൽ നിന്നിട്ടെന്ന് വന്ന ശബ്ദത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആ ഭാഗത്തിലേക്ക് മുഖം തിരിച്ചിട്ട് മറുപടി നൽകുന്നു, ഏ ചോദിച്ചവളെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ ശേഷം ക്യാമത്ത് നാൾ വരെ വരുന്നതായ സ്ത്രീകൾ കേൾക്കാനുള്ള മറുപടിയും ആണിത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചോദ്യം സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ചോദിച്ചതുകൊണ്ട് ലോക മുസ്ലിം സ്ത്രീകൾക്കാണിത് മറുപടി. എന്താണ് മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഹുസ്ന തബഉലിക തബഉലിൽ മർഅത്തി ലിസൗജിഹ വതലബിഹ മർവാതിഹി വത്തിബാഅഹ മുവാഫഖതഹു യഅദിലു ദാലിക കുല്ലാ. ഇന്ന ഹുസ്ന തബഉലിൽ മർഅതി, ഒരു സ്ത്രീ ആ സ്ത്രീയിൽ അർപ്പിക്കപ്പെട്ടതായ ചുമതല നിർവഹിക്കുന്നതും ആ സ്ത്രീയിൽ അർപ്പിക്കപ്പെട്ടതായ ചുമതലയാകുന്ന ഭാര്യ ഭർത്താവിന് ചെയ്യേണ്ട ചുമതലയും ഭർത്താവിന്റെ വീട്ടിലുള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ളതായ സമ്പത്തുകളെ സംരക്ഷിക്കുക, അഭിമാനത്തെ സംരക്ഷിക്കുക, കുട്ടികളെ വളർത്തുക, അതുപോലെയുള്ളതായ മറ്റു ചുമതലകൾ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച ശേഷം ഭർത്താവിന് നൽകേണ്ടതായ എല്ലാ ചുമതലകളും ഭാര്യ നിർവഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൾക്ക് ലഭിക്കാൻ പോകുന്നത്? അവളുടെ ഭർത്താവ് പോയി ചെയ്യുന്ന യുദ്ധത്തിന്റെ, അവളുടെ ഭർത്താവ് ചെയ്യുന്ന ഹജ്ജിന്റെ, അവളുടെ ഭർത്താവ് ചെയ്യുന്നതായ അവൾ ചെയ്യാത്ത എന്തെല്ലാം ഇസ്ലാമിന് വേണ്ടി അവൻ ചെയ്യുന്നുവോ ആ കൂലിയെല്ലാം അവൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കൂലിയല്ല വേണ്ടത് സ്ത്രീകളെ, നിങ്ങളുടെ കൂലി അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു നിബന്ധനയുണ്ട്, എന്ത്? ഇദാ സല്ലത്തുൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ അവളുടെ അഞ്ചൊക്കെ നമസ്കാരം നമസ്കരിക്കുകയും വസാമത്ത് ഷഹ്റഹ, അവളുടെ ഒരു വർഷത്തിൽ നോക്കേണ്ടതായ നോമ്പ് നോക്കി നിർവഹിക്കുകയും ചെയ്താൽ വഅഹ്സനത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുകയും പർദ ധരിച്ചിട്ട് അവളുടെ അഭിമാനത്തെ സംരക്ഷിച്ചിട്ട്, അവൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, അവൾ പബ്ലിക് സർവീസ് അല്ല, എല്ലാവർക്കും കാണാനുള്ളതല്ല, അവളുടെ ഭർത്താവിന് മാത്രമുള്ളതായിട്ട് അള്ളാഹു നിർണയിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ ഭംഗിയായി കാണിക്കേണ്ടത് കാണിക്കേണ്ടത് അവളുടെ ഭർത്താവിന് വേണ്ടി മാത്രം ചെയ്തു മാറ്റുകയും ചെയ്താൽ അവളുടെ ഭർത്താവിനെ അനുസരിച്ചിട്ട് ജീവിക്കുകയും ചെയ്താൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവൾക്ക് ഏത് വാതിൽ കൂടിയാണ് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുള്ളത്, ആ വാതിലിൽ കൂടി അവൾക്ക് പ്രവേശിക്കാം. നബിയുനാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ് ഇത്. മുസ്ലിം ലോക സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടിയാണ്. ഈ മഹദിയുടെ ചോദ്യത്തിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് അവർ സ്ഥാപിക്കുകയാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യാറില്ല, നിങ്ങളാണ് യുദ്ധം ചെയ്യല് എന്ന്. അപ്പോൾ ഇതിൽ നിന്നിട്ട് എന്താണപ്പോൾ സ്ത്രീകൾക്ക് യുദ്ധം ചെയ്യൽ ഇസ്ലാമിൽ നിർബന്ധമില്ലാത്തത്? ഇസ്ലാമിൽ നിർബന്ധമില്ല എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ശ്രദ്ധിക്കണം, അടിവരയിട്ട് മനസ്സിലാക്കണം, സ്ത്രീകൾ യുദ്ധം ചെയ്യൽ ഇസ്ലാമിൽ നിർബന്ധമില്ല. അഥവാ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല. ഫർള് ഐനാവാത്ത കാലത്തോളം ഫർള് ഐനാവുകയാണെങ്കിൽ അവരെയും സൃഷ്ടിക്കും. വീട്ടിലേക്ക് ശിവസേനക്കാരെ കയറി കുട്ടികളെ വധിക്കാൻ വേണ്ടി വരികയാണ്, ഭർത്താവ് വീട്ടിലില്ല, സ്ത്രീക്ക് അവിടെ നേരിടാനുള്ളതായ കൽപ്പും കഴിവുമുണ്ടെങ്കിൽ കുട്ടിയെ ഉപയോഗിച്ചിട്ട് അവൾ ഓടാൻ പാടുള്ളതല്ല. അവളുടെ മരണം വരേക്കും അഭിമാന സംരക്ഷണത്തിന് വേണ്ടി, ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി അവൾ അവിടെ പോരാടേണ്ടതുണ്ട്. അവിടെ ഫർള് ഐനാണ്, വാജിബാണ്, അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുന്നതല്ല. ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ലോകത്തിൽ എവിടെയെല്ലാം മുസ്ലിങ്ങളുടെ അഭിമാന സംരക്ഷണം, മത സംരക്ഷണം, വിശ്വാസ സംരക്ഷണം, ചിഹ്ന സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് എവിടെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന മേഖലകളുണ്ടോ അവിടെ സ്ത്രീകൾ പങ്കെടുക്കേണ്ടി വിരൽ നിർബന്ധമുള്ള മേഖലകളാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ഒഴിവില്ല. അവിടെ ഫർള് ഐൻ അവർക്കുമാണ്, പുരുഷന്മാർക്ക് ഫർള് ഐൻ ആകുന്നത് പോലെ. അതിന്റെ അർത്ഥം മുമ്പ് തന്നെ ഡ്രസ് ധരിപ്പിച്ചിട്ട്, മുമ്പ് തന്നെ ഹേട്ടും ധരിപ്പിച്ചിട്ട്, മുമ്പ് തന്നെ സ്റ്റാറും കൊടുത്തിട്ട് സ്ത്രീകളെ രംഗത്ത് പട്ടാളക്കാരായിട്ട് ഇറക്കണം എന്നല്ല. അതൊരു മുസ്ലിം ഗവൺമെന്റും ഇതുവരെ ചെയ്തിട്ടില്ല, മുസ്ലിം ഗവൺമെന്റ് ചെയ്യാൻ പാടുള്ളതുമല്ല, അനിസ്ലാമികമാണത്. നിർബന്ധിത അവസ്ഥയിൽ യുദ്ധത്തിന് പോകണം എന്ന് ഇസ്ലാം അനുവദിച്ചതും അതുപോലെ മുസ്ലിം സ്ത്രീകൾ യുദ്ധ മേഖലകളിൽ ഭർത്താക്കന്മാരോട് കൂടി നിബന്ധന അനുസരിച്ചിട്ട് പോകാമെന്നതായ വിശദാംശങ്ങൾ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് പോലെ അങ്ങനെ പോകാമെന്നല്ലാതെ മറ്റു രൂപങ്ങൾ കൈക്കൊള്ളുക എന്നത് അനിസ്ലാമികമാണ് എന്നത് നിങ്ങൾ കലയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രംഗത്തിറങ്ങുക വാളും തോക്കും റൈഫിളും അതുപോലെ തന്നെ മിഷങ്കണ്ണും കയ്യിൽ പേറിയും കൊണ്ട് റോട്ടിലും മറ്റ് കാവൽ സ്ഥലങ്ങളിലും പട്ടാളക്കാരായിട്ട് മാർച്ച് നടത്താനും എക്സസൈസ് നടത്താനൊക്കെ പോകാനും രംഗത്തിറങ്ങുവാനും പാടുള്ളതല്ല എന്ന് ഇസ്ലാം നിയമിക്കാൻ കാരണം എന്താണ്? ഇസ്ലാമിൽ സ്ത്രീകൾ പർദ്ദയുടെ പിന്നിലും പർദ്ദയുടെ അകത്തും ഇത് അഭിമാന സംരക്ഷണം നൽകി ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അഭിമാന സംരക്ഷണം നൽകിയിട്ട് ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഒന്നാമത് അഭിമാന സംരക്ഷണം തന്നെയാണ് അവരുടെ ഡ്യൂട്ടി. ആദ്യത്തെ ഡ്യൂട്ടി അവരുടെ അഭിമാനം അവർ സംരക്ഷിക്കുക. അഭിമാന സംരക്ഷണം ഇല്ലെങ്കിൽ നാഥനില്ലാത്ത നൈപ്പടകളായിട്ട് മുസ്ലിം സമുദായം മാറിപ്പോകുന്നതാണ്. ദിനയും വ്യഭിചാരവും വ്യാപകമാകുന്നതാണ്. എയ്ഡ്സ് എന്ന രോഗം എല്ലായിടങ്ങളിലും പിന്നെ വ്യാപകമാകുന്നതാണ്. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ മുമ്പ് പെടാത്തതും നാം ഇതുവരെ കേട്ടിട്ടില്ലാത്തതുമായതായ രോഗങ്ങൾ എന്റെ ഉമ്മത്തികളെ നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. എപ്പോൾ വ്യഭിചാരം നിങ്ങളിൽ വ്യാപകമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻകാലഘട്ടത്തിൽ ജീവിച്ചതായ നിങ്ങളുടെ വാപ്പാപ്പാപ്പന്മാർ കേട്ടിട്ടില്ലാത്തതായ രോഗങ്ങൾ നിങ്ങൾക്ക് വന്നു പോകുന്നതാണ് എന്റെ ഉമ്മത്തികളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നതായ അത്തരം നാടുകളിൽ അങ്ങനെയുള്ളതായ നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങളിലേക്ക് ജീവിതത്തിൽ കളവോളം പറയാത്ത റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് സൂചന നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അപകടത്തിൽ മുസ്ലിം ലോകം പെടാതിരിക്കാൻ വേണ്ടി അവരെ ചടഞ്ഞി അടങ്ങി ഒതുങ്ങി പർദ്ദയിടകത്ത് കൂടേണ്ടവരാണ്. അതാണ് ഇസ്ലാമിന്റെ ചുമതല, ഇസ്ലാമിന്റെ നിർബന്ധം, അതാണ് ഇസ്ലാം ശാസിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ മുസ്ലിങ്ങൾക്ക് തലപൊക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിങ്ങൾ പുരുഷന്മാർ ചെയ്യേണ്ട ഡ്യൂട്ടി പുരുഷന്മാർ നിർവഹിക്കുക, സ്ത്രീകൾ ചെയ്യേണ്ട ഡ്യൂട്ടി സ്ത്രീകൾ നിർവഹിക്കുക. സ്ത്രീകൾ നിർബന്ധമായിട്ട് പുരുഷന്മാരില്ലാത്ത മേഖലകളിലോ പുരുഷന്മാരുണ്ടെങ്കിലും സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതായ പ്രത്യേക മേഖലകളിലോ ഒതുങ്ങി അടങ്ങി പർദ്ദയുടെ അകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നേഴ്സന്മാരായിട്ടോ സ്ത്രീകൾക്ക് മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അവരെ ഡ്യൂട്ടി നിർവഹിക്കുകയാണെങ്കിൽ വിരോധമുണ്ടെന്ന് ഇസ്ലാം പറയുന്നുമില്ല. അതല്ല നാം ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ നിങ്ങൾ പിന്നെ അവിടെ ചോദിച്ചേക്കാം, പൊതുവെ പലരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, യുദ്ധം ചെയ്തവരുണ്ടല്ലോ, പക്ഷേ യുദ്ധം ചെയ്തതായ സ്ത്രീകളുണ്ട് ഇല്ല എന്ന് നാം പറയുന്നില്ല. പിന്നെയോ ഇസ്ലാം നിയമം വെക്കുമ്പോൾ ഒരു പൊതുനിയമമാണ് വെക്കുക. പൊതുനിയമം നാദിറായി വരുന്ന പ്രശ്നങ്ങൾക്ക് പിറ്റാക്കാൻ പാടുള്ളതല്ല, അതിനോട് കിയാസാക്കാനും പാടുള്ളതല്ല. പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒറ്റ തെറ്റിയായിട്ട് വരുന്ന കേസുകൾ പല സംഭവങ്ങളും ആ സംഭവങ്ങളിലേക്ക് കിയാസാക്കിയിട്ട് മുസ്ലിം ലോക സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ട് യുദ്ധം ചെയ്യണമെന്ന അർത്ഥത്തിലേക്ക് തെളിവാക്കിയിട്ടെടുക്കാൻ മാത്രമുള്ള ഒരു തെളിവ് നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ ചെയ്യാൻ പാടുള്ളതും അല്ല. പിന്നെ സ്ത്രീകളെ കുറിച്ച് പൊടുവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് അഫമൻ യുനശഉ ബിൽ ഹിലയതി വഹുവ ഫിൽ ഖിസാമി ഗൈറു മുബീൻ. ആ ഭരണം ധരിച്ചുകൊണ്ട് കുറവുള്ളതായ കുറവിനെ നികറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ഖിസാമിലും വിപ്ലവത്തിലും പോരാട്ടത്തിലും പങ്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ രംഗത്തിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവർ അല്ലേ? അല്ല, പുരുഷന്മാരും സ്ത്രീകളും തുല്യരല്ല എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ പറഞ്ഞത്? സ്ത്രീകളും പുരുഷന്മാരും തുല്യമല്ല എന്നതിലേക്ക് പെട്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? പുരുഷന്മാരുടെ അടുക്കലുള്ളതായ ഷജാഅത്ത്, ആ എന്താണ് അതിന് പറയാ, ധൈര്യം, ആ പ്രത്യേക ആണത്വം, ആ കഴിവ്, കൽപ്പ്, എവിടെയും എന്തും പറയുവാനും എന്തും ചെയ്യുവാനുമുള്ളതായ ആ ഹിമ്മത്ത് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ, ആ ഹിമ്മത്ത് ആരിലില്ല? സ്ത്രീകളില്ല. ആ സ്ത്രീകളില്ലാത്തത് കൊണ്ട് തന്നെ സ്ത്രീകൾ ആ കുറവ് നികറ്റാൻ വേണ്ടി എന്തോ ഒരു കുറവ്, ഭംഗി ഉണ്ടായിട്ട് ഒരു കുറവുണ്ടെന്ന് അവർക്ക് തോന്നൽ, ആ തോന്നൽ കൊണ്ട് നാം പേറി നടക്കാത്ത കുറെ മാലകൾ, കുറെ വളകൾ, കുറെ എന്തെല്ലാം പേറിയിട്ട് ആ കുറവ് നികറ്റാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. മനസ്സിലായില്ലേ? എത്രത്തോളം ചിലവർ സ്ത്രീകൾ തന്നെ വിരൂപികളാണെങ്കിൽ, അല്ലെങ്കിൽ കളറൊക്കെ നല്ല വേണ്ടത്ര കളറല്ല ഷിട്ടിച്ചു കൊടുക്കാത്തവർ, ഒരു പ്രകൃതിയാലാണ് അങ്ങനെ ഷിട്ടിക്കപ്പെട്ടവരാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് സാധാരണ വീഴ്ച നികറ്റാൻ വേണ്ടിയുള്ളതായ ഒരു പരിശ്രമമാണ്. അള്ളാന്റെ ചോദ്യം ഇവിടെ എന്താണ്? അപമഞ്ജുനശഉ ബിൽ ഹില്യതി, ആഭരണത്തിൽ കൂടി ജീവിക്കുന്ന ആ വീഴ്ചകൾ സമ്മതിച്ചുകൊണ്ട് വീഴ്ചകൾ നികറ്റാൻ വേണ്ടി ആഭരണത്തിൽ കൂടി മയങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായ സ്ത്രീകളാണോ? പണക്കത്തിലും പോരാട്ടത്തിലും പോർക്കളത്തിലും എല്ലാം ഇറങ്ങി വരുന്നതായ ആ വിഭാഗമാകുന്ന പുരുഷന്മാരെ പോലെ അവർക്ക് പ്രകടമായി രംഗത്തിറങ്ങാൻ സാധിക്കില്ല എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രസിഡന്റായാൽ പോലും ഒരു ചെറിയ ഒരു സാധന വീട് കറക്കി കൊണ്ടുപോകും അല്ലേ? എന്നിട്ട് പാർലമെന്റ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തുറന്ന് പ്രസിഡന്റാണ്. ലോകത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായിരുന്നാൽ അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ സ്ത്രീകളാണ് എത്രയായിരുന്നാലും അവരിൽ ആ വീഴ്ചയുണ്ട്. ആ വീഴ്ച ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ത്രീകളെ വെക്കേണ്ടെടുത്ത് വെക്കണം. ആ അല്ലെങ്കിൽ അവര് ഇങ്ങനെയൊക്കെ കാട്ടും എന്നതാണ്. അതെ, പിന്നെ രണ്ടാമത് എന്തുകൊണ്ടാണ് പോർക്കളത്തിലേക്ക് ചെല്ലാൻ വേണ്ടി ഇസ്ലാം സ്ത്രീകളെ നിർബന്ധമായി അനുവദിച്ചില്ല, നിർബന്ധമായി എന്നാണ് നാം പറയുന്നത്. അതായത് ഇവരൊക്കെ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ജായിസാണ് സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുക്കൽ, ജായിസാണ്, നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പങ്കെടുത്തില്ലെങ്കിൽ കുറ്റവാളികളാവുകയില്ല. അതെ, നിർബന്ധമായിട്ട് എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? സ്ത്രീകളുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് വെപ്രാളമുണ്ടാക്കുന്ന, പേടിയുണ്ടാക്കുന്ന, ചോര പോലോത്തതായ പ്രത്യേക രംഗങ്ങൾ കണ്ടാൽ അവർക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മുറിവുണ്ടാക്കുക, അടിയേൽക്കുക, ഇടിയേൽക്കുക, തല മുറിഞ്ഞു കാണുക, കരള് മുറിഞ്ഞു കാണുക, ഇതൊക്കെ യുദ്ധപോർക്കളത്തിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ്. ഇത് കണ്ട് സഹിക്കാൻ എല്ലാ സ്ത്രീകൾക്കും സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് പൊതുവിൽ അങ്ങനെയുള്ള നിയമം നിർബന്ധമാക്കുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീകൾ അപകടത്തിൽ പെട്ടുപോകുമെന്നത് ഇസ്ലാമിനറിയാം, അഥവാ ഇസ്ലാമിനെ ഇറക്കിയ റബ്ബുൽ ഇസ്സത്തിനറിയാം. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ഒരു നിർബന്ധ നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഇനി നാം പറഞ്ഞല്ലോ, ജായിസാണ് സ്ത്രീകൾക്ക്, സ്ത്രീകൾ എന്നിട്ട് ചിലവർ അള്ളാഹുവിന്റെ റസൂല് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അത് ആ ചിലവരുടെ ഹിസ്റ്ററികൾ തുടങ്ങിയാൽ തീർക്കാൻ പറ്റുമില്ലെങ്കിലും പറയാൻ പറ്റുന്നത്രയെന്ന് പറയാം. ശേഷിക്കുന്ന ഭാഗങ്ങൾ അടുത്ത ക്ലാസുകളിലും നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാം പറയാറുള്ളത് പോലെ കഥ കേൾക്കാൻ മാത്രമല്ല ഇവിടെ, സ്ത്രീകൾ കേൾക്കട്ടെ, പുരുഷന്മാർ കേൾക്കട്ടെ. ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതായ സ്ത്രീകളുടെ സംഭവമാവട്ടെ, പുരുഷന്മാരുടെ സംഭവമാവട്ടെ, എല്ലാവരും അവരുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ഫിറ്റാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നിട്ട് മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ട് കരള മുറിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിപ്പറ്റി ജീവിച്ചിട്ട് ഇസ്ലാമിന് വേണ്ടി പോരാടുന്നവർക്ക് വെള്ളം കൊടുക്കുവാനും അവരുടെ പരിക്കുകൾ ഏറ്റതായ വിഭാഗത്തിന് ബാൻഡേജ് ചെയ്ത് കൊടുക്കുവാനും പരിക്കുകൾ നീക്കുവാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും പങ്കെടുത്തതായ മഹദികളുടെ ഇസ്തരി കേൾക്കുമ്പോൾ നമ്മുടെ മഹദികളും ആഴ്ച തോറും മാസം തോറും വനിത എപ്പോഴാണ് വരിക എന്ന് അന്വേഷിക്കേണ്ടതല്ല, പുതിയ പത്രങ്ങൾ എപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക എന്നത് അന്വേഷിക്കേണ്ടതല്ല. അവർ അന്വേഷിക്കേണ്ടത് എവിടെയാണ് അല്ലാഹു റസൂലിന്റെ പരിസരത്തിൽ യുദ്ധം ചെയ്ത സ്ത്രീകളുടെ ഹിസ്റ്ററിയുള്ള ഗ്രന്ഥങ്ങൾ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് അന്വേഷിക്കേണ്ടത്. എന്നിട്ട് അതിൽ നിന്നിട്ടാണ് അവർ പാഠം പഠിക്കേണ്ടത്. അതെ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് രണാങ്കളത്തിൽ യുദ്ധത്തിന് പോയതായ വേളയിൽ നബിയോടുകൂടി ആയിഷ റളിയല്ലാഹു തആല അൻഹയും അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക്കിന്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയും ഉണ്ടായിരുന്നു. പല സ്ത്രീകൾ വേറെയും ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ട രണ്ട് സ്ത്രീകൾ നിന്നിട്ട് ആയിഷയെ പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നിട്ട് അനസ് പറയുന്നു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അനസ് ആരാണ്? റസൂലുള്ളാന്റെ ഖാദിം. റസൂലുള്ളാക്ക് വർഷത്തോളം, പത്ത് വർഷത്തോളം ഖാദിമായിട്ട് റസൂലുള്ളാന്റെ ചുറ്റിപ്പറ്റി ജീവിച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ടേ ജീവിച്ചിരുന്ന ഒരു മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് ഇബ്നു മാലിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ. അദ്ദേഹം പറയാറുണ്ട്, തങ്ങളുടെ കൈയിനേക്കാളും മർദ്ദവുമുള്ള ഒരു പട്ടിനെയും എന്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചിട്ടേ ഇല്ല, സ്പർശിച്ചിട്ടേ ഇല്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഞാൻ പത്ത് വർഷത്തിലൂടെ എന്തെങ്കിലും ചെയ്തത് കാരണത്താൽ എന്തടോ നീ ചെയ്യാത്തത് എന്ന് എന്നെ ആക്ഷേപിച്ചിട്ടില്ല. ഒരവസരത്തിൽ അനസ് ഇബ്നു മാലിക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാവശ്യാർത്ഥം അയച്ചപ്പോൾ ചെറിയ പ്രായക്കാരനാണ്, പത്താം വയസ്സിലാണ് അനസിനെ ജോലിക്ക് വേണ്ടി ആദ്യമായിട്ട് ഉമ്മു സുലൈം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് അയച്ചത്. അനസ് ഇബ്നു മാലിക്ക് 20 വയസ്സായി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട വാങ്ങുകയും ചെയ്തു. അപ്പോൾ പത്തിന്റെയും 20ന്റെയും ഇടയിലുള്ള ജീവിതത്തിലാണ് ഹിജ്റത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആവശ്യാർത്ഥം പോയാൽ അനസ് കുട്ടിപ്രായത്തിലായതുകൊണ്ട് പട്ടണത്തിൽ നടക്കുന്ന സംഭവ വികാസത്തെ വല്ലതും പലപ്പോഴും നോക്കി നടക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ അയച്ച ശേഷം അനസിനെ വഴിയിൽ കണ്ടു. അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലിനെ കണ്ടപ്പോൾ പേടിച്ചു, പെട്ടെന്ന് റസൂൽ അടിച്ചു കളയുമെന്ന് പേടിച്ചു. റസൂൽ അയച്ച ആ പ്രശ്നത്തിന് വേണ്ടി ഞാൻ പോകുന്നതിന് പകരം പട്ടണത്തിൽ ഇവിടെ നിന്നുകൊണ്ട് അവിടെ എന്തോ കാണുന്നതിന് നോക്കി നിൽക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പേടിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാത്ത രൂപത്തിൽ തിരിച്ചുകൊണ്ടേ പോയിട്ടില്ലേ എന്ന് മാത്രം ചോദിച്ചു എന്നേ ഉള്ളൂ എന്നല്ലാതെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ മുഖത്തിൽ വല്ല പരിവർത്തനം വരികയോ ചെയ്തിട്ടില്ല, അടുത്തിട്ട് പോലും ഇല്ല എന്നതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്നോട് 10 വർഷത്തിലൂടെ എന്തിനടോ അത് ചെയ്തത്, എന്തടോ അത് ചെയ്യാത്തതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നില്ല, അത്രയും വെറുപ്പിക്കുക എന്നത് റസൂലിന് അറിയാമായിരുന്നില്ല എന്ന് അനസ് ബിൻ മാലിക് റസൂലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ അനസ് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഭാര്യയും മുസ്ലിങ്ങളുടെ ഉമ്മയുമായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതുപോലെ എന്റെ ഉമ്മ അഥവാ അനസിന്റെ ഉമ്മ ഉമ്മു സുലൈം, ഈ രണ്ടുപേരും വെള്ളം കൊണ്ടുപോകുന്നതായ കാഴ്ച ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? ഇത് ഉഹദരണാകളത്തിൽ യുദ്ധം ചെയ്യുന്നതായ മഹാത്മാക്കൾക്ക് വേണ്ടി. ആ മഹാത്മാക്കൾ എന്നിട്ട് പരിക്കേറ്റുകൊണ്ട് നിലം പതിച്ചതായ സഹാബാക്കൾക്ക്, പരിക്കേറ്റുകൊണ്ട് ഉഹദരണാകളത്തിൽ നിലം പതിച്ചതായ സഹാബാക്കൾക്ക് അള്ളാഹു റസൂലിന്റെ ഭാര്യ ആയിഷയും എന്റെ ഉമ്മ മുസ്ലിമും കൊണ്ടുപോയി കൊടുക്കുന്നതും അവർക്ക് വെള്ളം കൊടുക്കുന്നതും എന്നിട്ട് തീരുമ്പോൾ പിന്നെയും ഓടിച്ചെല്ലുന്നതും പിന്നെയും കൊണ്ടു കൊടുക്കുന്നതും കുട്ടിപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നു എന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്ത വേളയിൽ നബിയുടെ കൂടെ നബിയുടെ ഭാര്യ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അനസ് ബിൻ മാലിക്കിന്റെ ഉമ്മ ഉമ്മു സുലൈമിനെ കുറിച്ച് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള മഹാദികളെ കുറിച്ച് പറയുമ്പോൾ നാം പെട്ടെന്ന് വിട്ടടക്കാറില്ല. ഞാനിവിടെ എന്താണ് പറഞ്ഞത്? ഉമ്മു സുലൈമിനെ കുറിച്ച് അവരുടെ ഇസ്ലാമാവാൻ വേണ്ടി കൊടുത്ത മഹർ എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തു തൗഹീദാണ് മഹറായിട്ട് സ്വീകരിച്ചത്. അവരുടെ അച്ഛന്റെ ഉപ്പ മരിച്ചുപോയിരുന്നു, കാഫിറായിട്ടാണ് മരിച്ചത്. പക്ഷേ അദ്ദേഹം ഇവിടെ മദീനയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ ഭർത്താവ് മാലിക്ക്, ആരുടെ വാപ്പ? അനസ് ബിൻ മാലിക്കിന്റെ വാപ്പ. അനസ് ബിൻ മാലിക്കാണല്ലോ, മാലിക്കിന്റെ മകനാണല്ലോ അനസ്. മാലിക്കിന്റെ മകനാകുന്ന അനസിന്റെ ഉമ്മ ഉമ്മു സുലൈമിന്റെ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് ആരാണ്? അബൂ തൽഹത്തൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ സഹാബി ഇത് ഈ ഉമ്മു സുലൈമിനെ കല്യാണം കഴിച്ചത്, മഹറായിട്ട് സ്വീ കൊടുത്തത് എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കലിമത്ത് തൗഹീദ്, മുസ്ലിം ആയാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാര്യയാവാമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ തൽഹ ഇസ്ലാമായ സംഭവം നാം ഇവിടെ മുമ്പ് വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. കേൾക്കാത്തവർ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കേസത്തേക്ക് മടങ്ങുക. അപ്പോൾ അനസിന്റെ വാപ്പ മാലിക്ക് മരിച്ചുപോയത്, അല്ലെങ്കിൽ മരിച്ചുപോയെന്ന് പറയാം, കാഫറായിട്ട് മരിച്ചുപോയതാണ് ഇവിടെ ഷാമിൽ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഭാര്യ ഉമ്മു സുലൈം മുസ്ലിമത്തായിരുന്നു, അൻസാരിയത്താണ്, അൻസാരി സ്ത്രീയാണ്. അവർ അനസിന് ചെറുപ്പത്തിലെ കുട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിയുടെ വാപ്പയും ഉമ്മു സുലൈമിന്റെ ഭർത്താവുമാകുന്ന മാലിക്ക് പറയാറുണ്ടായിരുന്നു, എടി എന്റെ മകനെ നീ വടക്കാക്കല്ലടി, അവനെ നീ വടക്കാക്കല്ലടി എന്ന് പറയാറുണ്ടായിരുന്നു. ഞാൻ വടക്കാക്കുകയില്ല എന്നാണ് അവർ മറുപടി പറയാറുള്ളത്. ക്രൂരതയോടുകൂടി അവരോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ വടക്കാക്കുകയില്ല, ഞാൻ നന്നാക്കുകയേ ചെയ്യുകയുള്ളൂ, വടക്കാക്കലല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് അനസ് തന്നെ പറയുന്നു. ആ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഉഹദ് പോർക്കളത്തിൽ പങ്കെടുത്തതായ ഉമ്മു സുലൈം ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധം എവിടെയാണത്? തായിഫിൽ. തായിഫിൽ നടന്നതായ ഹുനൈൻ യുദ്ധത്തിൽ ഭർത്താവോട് കൂടി അവർ ഹാജറായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസരത്തിലേക്ക് വന്നിട്ട് ഭർത്താവാകുന്ന അബൂ തൽഹ ആക്ഷേപം പറഞ്ഞു, എന്റെ ഭാര്യ ഉമ്മു സുലൈം അതാ കത്തിയായിട്ട് നടക്കുകയാണ്, സ്ത്രീകള് ഇത് യുദ്ധത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ അവര് നേരിട്ട് പോരാട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ദുർലഭമാണ്, വളരെ വളരെ ദുർലഭമായിട്ടേ നമുക്ക് കാണുകയുള്ളൂ. കൈകൊണ്ടെന്നാൽ മാത്രം ആൾക്കാർ സ്ത്രീകളെ റസൂലിന്റെ പരിസരത്തിലും അതിനുശേഷം സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും കാലഘട്ടത്തിലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മഹദി കയ്യിൽ കടാരിയുമായിട്ട് നടക്കുന്ന കണ്ടപ്പോൾ ഹഞ്ചറിന് കടാരി എന്ന് പറയില്ലേ, ഹഞ്ചറുമായി നടക്കുകയാണ്. ഭർത്താവ് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആക്ഷേപം ബോധിപ്പിച്ചപ്പോൾ ആ മഹദിയോട് ചോദിച്ചു, റസൂൽ നിങ്ങൾ എന്തിനാണ് കത്തിയുമായി നടക്കുന്നത്? ആ മഹദി പറഞ്ഞു, എന്നെ വധിക്കാൻ വല്ലവരും വരികയാണെങ്കിൽ എന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് റസൂല്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചുറ്റി നിൽക്കുന്നതായ അംഗരക്ഷകർ വല്ലവരും ഓടിയാൽ ഓടുന്നവരെ കഥകഴിക്കാൻ വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് റസൂലേ. എന്താണ് ഓടുന്ന മുസ്ലിങ്ങളെ ഇതല്ലേ, നിങ്ങളെ രക്ഷിക്കുന്നത് കൂട്ടാക്കാതെ ഓടുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെ കഥ കഴിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയുണ്ടായി. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും പ്രതിവിധിയും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ അക്കാര്യം നോക്കേണ്ടതില്ല എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയിരുന്നത്. അവരുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരുടെ പേരല്ല നിങ്ങൾ കേട്ടത്, ഉമ്മു സുലൈം താന പേരാണ്. അവരുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ പേരുകളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. കാരണം ആർക്കെങ്കിലും പെൺകുട്ടി ഉണ്ടാകുമ്പോൾ പേര് തെരഞ്ഞെടുക്കാൻ വേണ്ടി ആ പേരുകളിൽ പെട്ടതാണ് സഹല, റുമൈല, ഓ റംസ, മുലൈക, റുമൈഫ, റുമൈഫ. ഈ പേരുകളെല്ലാം അവരുടെ പേരായി പറയപ്പെട്ട പേരുകളിൽ പെട്ടതായിരുന്നു. ഇതെല്ലാം നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ക്രിസ്ത്യാനികളുടെയും അമുസ്ലിങ്ങളുടെയും പേര് ഇംഗ്ലീഷ് പേരുകൾ വെക്കുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ മലയാള പേര് വെക്കുന്നതിന് പകരമായിട്ട് വെക്കാൻ നല്ലതാണ്. പേര് വെക്കാൻ പറഞ്ഞാല് മനുഷ്യന്മാർ ചിലവരൊക്കെ ഖുർആനിൽ പേരന്വേഷിച്ചാണ് കാണേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് എന്ത് ഞാൻ ഖുർആനിലുള്ള ഒരു പേരാ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഹെൻസി എന്ന് പറഞ്ഞു. ഖുർആനുള്ള പേരാണല്ലോ മൂപ്പർ കുട്ടിക്ക് വെച്ചത്. ഹെൻസി എന്ന് പറഞ്ഞാല് പന്നി എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോ ഖുർആനിലുള്ളതെല്ലാം പേര് വെക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ഖുർആനിൽ നായ എന്നും പറയേണ്ടടുത്തല്ല പറഞ്ഞിട്ടുണ്ട്, പന്നി എന്നും പറയേണ്ടടുത്തല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിലെ സ്തുത്യർഹമായ നിലക്ക് പറയപ്പെട്ട കാര്യങ്ങളെ പേരായിട്ട് ഉപയോഗിക്കപ്പെടുമെങ്കിൽ പേരായി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ലാതെ ഖുർആനിൽ വന്നതുകൊണ്ട് മാത്രം പേര് വെക്കാൻ പാടില്ല. അതല്ല, പേര് നന്നാക്കി വെക്കണം, നല്ല പേര് വെക്കണം, പേരിന് നല്ല അർത്ഥമുണ്ടാവണം എന്നതൊക്കെ ഇസ്ലാമിന്റെ കൽപ്പനയും നിർബന്ധവും ആണ്.
ജീവിച്ച് നിനക്ക് വേണ്ടി മാത്രം മരിക്കുന്നതായ ഒറിജിനൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഭാര്യമാർക്കും അത് കേൾപ്പിച്ചു കൊടുക്കാനും അവരുടെ ഹൃദയത്തിൽ അലതല്ലേണ്ടതായ കഥകളും ചരിത്രങ്ങളും ഗായകി ഗായകന്മാരുടെയും നടി നടന്മാരുടെയും ക്രിക്കറ്റ് കളിയുടെ ചാമ്പ്യൻഷിപ്പ് നേടുന്നവരുടെയും ഗുസ്തി നടത്തുന്നവരുടെയും എല്ലാം പേരുകൾക്ക് പകരം ഇന്ന് അതെല്ലാമാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ പെൺമക്കളൊക്കെ ബൈഹാർട്ടാക്കി വരുന്നത്. കാരണം അവരുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ ഫോറിന് വരുന്ന മണിയിലൂടെ അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഫിലിംസുകളാണ്. എപ്പോഴും മാറി മാറി കണ്ടുകൊണ്ടേയിരിക്കുന്നത് പുതിയ പുതിയതായ പടങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം കളിക്കും മൂന്നാം കളിക്കും കളി നാലാം കളി ഉണ്ടെങ്കിൽ അതിനും പോയിരുന്നേനെ നമ്മുടെ ഭാര്യമാരും മക്കളും. അങ്ങനെയുള്ള ഗതികേടിലേക്കാണ് മുസ്ലിം സ്ത്രീകളും നമ്മുടെ പങ്ങമാരും ഉമ്മമാരും തള്ളമാരും എത്തിപ്പോയിട്ടുള്ളത്. അവരെല്ലാം അല്ലാഹു ഹിദായത്തിലാക്കട്ടെ. അവരെല്ലാം അല്ലാഹു തൗഹീദിലേക്കും വിശ്വാസത്തിലേക്കും ഈമാനിലേക്കും പർദയിലേക്കും മടക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും മടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പർദയെക്കുറിച്ച് പറഞ്ഞ ഒരു ആയത്ത് മാത്രം ഓതി വെച്ചിട്ട് ഞാൻ സമാപിക്കുകയാണ്. വൽഖവാഇദു മിനൻ നിസാഇ ലാതി ലാ യർജൂന നികാഹ വൽഖവാഇദു മിനൻ നിസാഇ ഇൻഷാഅല്ലാഹ് നമ്മള് തുടങ്ങി വെച്ച യുദ്ധം ചെയ്തതായ യുദ്ധത്തിൽ പങ്കെടുത്തതായ മഹതികൾ ധാരാളമുണ്ട്. അതിൽ നേരിട്ട് യുദ്ധം ചെയ്തവർ കൈകൊണ്ടെണ്ണാൻ മാത്രം ഉള്ളവരാണ്. അവരുടെ ഹിസ്റ്ററികളൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് പഠിക്കൽ നിർബന്ധമായതുപോലെ തന്നെ മുസ്ലിം പുരുഷന്മാരും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അവരുടെ സ്വന്തം പെൺമക്കൾക്കും അവരുടെ ഭാര്യമാർക്കും അത് കേൾപ്പിച്ചു കൊടുക്കാനും അവരുടെ ഹൃദയത്തിൽ അലതല്ലേണ്ടതായ കഥകളും ചരിത്രങ്ങളും ഗായകി ഗായകന്മാരുടെയും നടി നടന്മാരുടെയും ക്രിക്കറ്റ് കളിയുടെ ചാമ്പ്യൻഷിപ്പ് നേടുന്നവരുടെയും ഗുസ്തി നടത്തുന്നവരുടെയും എല്ലാം പേരുകൾക്ക് പകരം ഇന്ന് അതെല്ലാമാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ പെൺമക്കളൊക്കെ ബൈഹാർട്ടാക്കി വരുന്നത്. കാരണം അവരുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ ഫോറിന് വരുന്ന മണിയിലൂടെ അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഫിലിംസുകളാണ്. എപ്പോഴും മാറി മാറി കണ്ടുകൊണ്ടേയിരിക്കുന്നത് പുതിയ പുതിയതായ പടങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം കളിക്കും മൂന്നാം കളിക്കും കളി നാലാം കളി ഉണ്ടെങ്കിൽ അതിനും പോയിരുന്നേനെ നമ്മുടെ ഭാര്യമാരും മക്കളും. അങ്ങനെയുള്ള ഗതികേടിലേക്കാണ് മുസ്ലിം സ്ത്രീകളും നമ്മുടെ പങ്ങമാരും ഉമ്മമാരും തള്ളമാരും എത്തിപ്പോയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പർദയെക്കുറിച്ച് പറഞ്ഞ ഒരു ആയത്ത് മാത്രം ഓതി വെച്ചിട്ട് ഞാൻ സമാപിക്കുകയാണ്. വൽഖവാഇദു മിനൻ നിസാഇ ലാതി ലാ യർജൂന നികാഹ വൽഖവാഇദു മിനൻ നിസാഇ ലാതി ലാ യർജൂന നികാഹ ഇനിയും കല്യാണം കഴിയാൻ ഉദ്ദേശിക്കാത്തതായ പെൻഷനായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിരോധമില്ല. അയ്യവന അവർ വെക്കുക അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവർ പർദ ധരിക്കാതിരിക്കുന്നതുകൊണ്ട് വിരോധമില്ല പെൻഷനായാൽ. എന്ന് പറഞ്ഞാൽ ഇനി ചാൻസ് കിട്ടൂലാണ് ഉറപ്പുള്ള സൈസ് സ്ത്രീകളുണ്ടല്ലോ. ആ സൈസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവര് പർദ ധരിക്കാതിരിക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിരോധമില്ല. പർദ ധരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നതായ ശരീരം മുഴുവനും മറക്കുന്ന പർദ ഉണ്ടല്ലോ ഇസ്ലാമിക പർദ, അത് ധരിക്കാതിരിക്കാന്നല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വതാല കൂട്ടിച്ചേർക്കുന്നു, അങ്ങനെയാണെങ്കിലും പെൻഷനായ സ്ത്രീ ആയിരുന്നാലും അവരുടെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അവർ പർദ ധരിക്കലാണ് അവർക്ക് ഉത്തമം. കാരണം 70-കാരിയാണെങ്കിലും 60-കാരിയാണെങ്കിലും അവൾ പേഷൻ പരേഡിന് വേണ്ടി മേക്കപ്പ് നടത്തി രംഗത്തിറങ്ങിയാൽ 16-കാരി എന്ന് തോന്നിയേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മേക്കപ്പ് കാലം വരുന്നുണ്ട് 20-ാം നൂറ്റാണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇതൊന്ന് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ കണ്ടില്ലേ ഞങ്ങൾ പെൻഷനായല്ലോ ഞങ്ങൾക്ക് ഇനി പർദ വേണ്ട എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അവിടെ മേക്കപ്പ് ധരിച്ചുകൊണ്ട് പേഷൻ പരേഡ് നടക്കാൻ പാടില്ല മുസ്ലിം സ്ത്രീകളെ എന്ന് പെൻഷനായ സ്ത്രീകളോടുള്ള കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നല്ല കഴിവും കൽപ്പുമുള്ളതായ ബാല്യക്കാരികളുടെ സ്ത്രീ അവർ പർദ ധരിച്ചില്ലെങ്കിൽ. നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതുവരെ കേട്ടതിന് ഒരു ഇബാദത്തായി റബ്ബുൽ ഇസ്